तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഭാഗവത വിചാരസത്രത്തിൽ അനേകം ഭാഷണങ്ങൾ കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ ഇത് നടക്കുന്നു എന്നറിയുന്നു. വളരെ വളരെ സന്തോഷം. അല്പസമയം നമ്മളിവിടെ ഒത്തുകൂടുന്നത് ആറാം സ്കന്ധത്തിൻ്റെ ആരംഭത്തിലുള്ള ഒരു ഉപാഖ്യാനം ചിന്തിക്കാനാണ്, അജാമിളോപാഖ്യാനം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, എത്രയ്ക്കധികം ഒരാശയം, ഒരു ചരിത്രം, ഒരു കൃതി ലോകപ്രസിദ്ധമാകുമോ അത്രയ്ക്കധികം പാഠഭേദങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കേവലം വിദ്വാൻമാർക്കിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ പാഠഭേദങ്ങൾ ഏറെ ഉണ്ടാവാറില്ല. വ്യത്യസ്തങ്ങളോ വിപരീതങ്ങളോ ആയ അഭിപ്രായങ്ങളും ഏറെ ഉണ്ടാവാറില്ല. ഇത് പറയാൻ കാരണം, ശ്രീമദ് ഭാഗവതത്തിലെ അജാമിളോപാഖ്യാനം വളരെ വളരെ പ്രസിദ്ധമാണ്. നാമജപ മഹിമയെ അഥവാ നാമമഹിമയെ സൂചിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പലരും എടുത്തുദ്ധരിക്കാറുള്ള കഥാഭാഗമാണ്. അതുകൊണ്ട് ഒട്ടനവധി ഇതിനെ സംബന്ധിച്ച് ധാരണാപിശകുകളും ഉണ്ട് എന്നാണ് നമ്മുടെ പക്ഷം. അല്പം നമുക്ക് ഇതിലേക്ക് പ്രവേശിച്ച് ചിന്തിക്കാം. ഉപനിഷത്തിൽ ഏറ്റവും പ്രാമാണികമായ 10 ഉപനിഷത്തുക്കളിൽ ഒന്നായ കേനോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട്, മിന്നൽ മിന്നിമറയുന്ന പോലെ കൺപോളകൾ പൂട്ടിത്തുറക്കുന്ന പോലെ എന്ന്. മിന്നൽ മിന്നി അങ്ങോട്ട് മറയുന്ന പോലെ വിദ്യുത ആ എന്ന്, കണ്ണ് പൂട്ടിത്തുറക്കുന്ന പോലെ ഞമീമിഷത് ആ എന്ന്, വിദ്യുത ആ ഞമീമിഷ ഉപനിഷത് ആ എന്ന് ഒരു മന്ത്രം. എന്താണ് ഇതിൻ്റെ താല്പര്യം? താല്പര്യം പരമമായ ആത്മതത്വ വിചാരത്തെ ഏറ്റവും ഋജുവായ ഭാഷയിൽ അവതരിപ്പിച്ച ശേഷം സാധകന് ശിഷ്യന് വേണ്ടും വിധം മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു കഥാസന്ദർഭത്തെ ഉണ്ടാക്കി ശ്രുതി പറയുന്നൊരു ഭാഗമുണ്ട്. കഥ ഇങ്ങനെയാണ്, ദേവന്മാർക്കും അസുരന്മാർക്കുമിടയ്ക്ക് യുദ്ധമുണ്ടായി. അതിൽ ദേവന്മാർ വിജയിച്ചു. ഓരോ ദേവനും തൻ്റെ വിജയമാണ് ഇതെന്ന് അഭിമാനിച്ചു. അതായത് നമ്മുടെ ശരീരം എടുക്കുക ഉദാഹരണമായിട്ട്, ഈ ശരീരത്തിൽ ഒരുപാട് ദേവന്മാരുണ്ട്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ദേവന്മാരാണ്. ഇതിൽ ഒരു ദേവൻ പോലും സ്വതന്ത്രനായി പ്രവർത്തിക്കുന്നില്ല. കണ്ണ് കാണുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ജ്ഞാനാകുന്ന ചൈതന്യ സ്വരൂപത്താൽ ഉദ്ദീപ്തമായാലേ കണ്ണ് കാണൂ, അല്ലെങ്കിൽ കണ്ണിന് കാണാനുള്ള സാമർഥ്യം ഉണ്ടാവില്ല. ജ്ഞാനാകുന്ന ചൈതന്യ സ്വരൂപൻ ഉദ്ദീപിപ്പിച്ചാൽ മാത്രമേ ചെവി കേൾക്കൂ, അല്ലെങ്കിൽ കേവലം ഒരു ഉപാധിയായ ഒരു ഉപകരണമായ ചെവിക്ക് കേൾക്കാനുള്ള കഴിവില്ല. ഓരോ ഉപകരണവും ഉപാധിയും പ്രവർത്തിക്കണമെങ്കിൽ അവയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപനായ ഞാൻ പ്രവർത്തിപ്പിക്കണം അവയെ. ഇത് ആണ് വസ്തുത എന്നിരിക്കെ കണ്ണ് വിചാരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കാ കാണുന്നത്, ചെവി വിചാരിക്കുകയാണ് ഞാനാണ് കേൾക്കുന്നത്, മൂക്ക് വിചാരിക്കുന്നു ഞാനാണ് മണക്കുന്നത്. എന്നാൽ അവയുടെ അത്തരം സങ്കല്പങ്ങൾ തെറ്റു തന്നെയാണ്. ഇതുപോലെ ഈ സമഷ്ടിയിൽ അനേക ദേവതകളുണ്ട്. ആ ദേവതകളുടെ മുഴുവൻ പ്രവർത്തനം അവയെ മുഴുവൻ ചൈതന്യവത്താക്കുന്ന പ്രത്യേകാത്മ തത്വത്താലാണ്. അത് ഓർമ്മിക്കാതെ ഓരോ ദേവനും വിചാരിച്ചു, ഞാൻ കാരണമാണ് ജയിച്ചത്, ഞാനാണ് ജയിക്കാൻ ഹേതു എന്ന്. ഇങ്ങനെ ദേവന്മാർ ദുരഭിമാനത്തെ ചെയ്തപ്പോൾ പരമാത്മ വിചാരിച്ചു. ഇതൊരു കഥയാണ്, പരമാത്മ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെന്നാലും ചോദിക്കരുത്. തത്വത്തെ ബോധിപ്പിക്കാൻ കഥ പറയും. കഥ കേൾക്കുമ്പോൾ അവൾ ആ ഭാവത്തെ തന്നെ കേൾക്കണം. അതായത് ഏത് തത്വത്തെ ബോധിപ്പിക്കാനാണോ അത് മാത്രം സ്വീകരിക്കുക എന്നുള്ള ഭാവനയോടുകൂടി കേൾക്കണം. അല്ലാണ്ട് പരമാത്മാവ് എങ്ങനെ ചിന്തിക്കുന്നു എന്നാരും ചോദിക്കരുത്. ആ ശരി, ഇവരിങ്ങനെ ദുരഹങ്കാരികളായാൽ ശരിയാവില്ലല്ലോ, ഇവരൊരു പാഠം പഠിപ്പിക്കണമെന്ന്. അങ്ങനെ ദേവന്മാർക്ക് മുമ്പാകെ എന്തോ ഒരത്ഭുത പ്രകാശപുഞ്ജം പ്രകടമായി തിരോഭവിച്ചു, പ്രത്യക്ഷമായിട്ട് അങ്ങ് പോയി. അങ്ങനെ പ്രത്യക്ഷമായി അങ്ങ് പോയി. ഉടനെ ദേവന്മാർ ചിന്തിച്ചു, അതെന്ത് എന്ന്. നമ്മുടെ ദർശനപഥത്തിൽ മിന്നിമറിഞ്ഞ ആ പ്രകാശപുഞ്ജം എന്താണ്? ദേവന്മാർ കൂടി ആലോചിച്ച് അവരുടെ കൂട്ടത്തിൽ അഗ്രഗാമിയായ അഗ്നിയെ പറഞ്ഞയച്ചു, നീ ഒന്ന് പോയി കണ്ടുപിടിച്ചു വരൂ അതെന്താന്ന്. അഗ്നി കണ്ടുപിടിക്കാൻ പോയി. നീ ആരാന്ന് ചോദിക്കാനാ പോയത്? നമ്മളുണ്ടാവും ചില മഹാത്മാക്കളുടെ അടുത്ത് പോയിട്ട് രണ്ട് വർത്തമാനം ചോദിച്ചിട്ട് എന്താ കാര്യം ഒന്ന് തീരുമാനിക്കും. അടുത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് നാവിളക്കാൻ കഴിയില്ല, അത്രയ്ക്ക് നമ്മളങ്ങോട്ട് എന്താ പറയുക, വികാരഭരിതരാവുകയോ പരവശരാവുകയോ ഒക്കെ ചെയ്യും. നീ ആരാന്ന് ചോദിക്കാൻ അഗ്നി പോയത്, പക്ഷെ ചോദിക്കാൻ പറ്റിയില്ല എന്നല്ല, ഒന്നും ഉണ്ടാൻ കഴിഞ്ഞില്ല. അപ്പോ അവിടുന്ന് ഇങ്ങോട്ടൊരു ചോദ്യം, നീ ആരാ? അപ്പൊ പറഞ്ഞു, ഞാൻ അഗ്നിയാണ്. ശരി, അഗ്നിയാണെന്ന് പറഞ്ഞപ്പോ അഗ്നിക്ക് സങ്കോചമൊക്കെ മാറി, തൻ്റെ കേമത്തം കാണിക്കുന്ന ഒരു പേരും പറഞ്ഞു, ഞാൻ ജാതവേദസാണെന്ന്. ഓഹോ, അങ്ങനെയാണോ, എന്നാൽ നിന്റെ ഉള്ളിൽ എന്ത് വീര്യമുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ഈ ലോകത്തെ മുഴുവൻ ഭസ്മമാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഉണങ്ങിയ ഒരു പുൽക്കൊടി ഇട്ടിട്ട് നീ ഇതിനെ ഒന്ന് ദഹിപ്പിക്കൂ എന്ന് പറഞ്ഞു. അഗ്നി സർവവേഗത്തോടും കൂടി ആഞ്ഞടുത്തെങ്കിലും അതിനെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല, ലജ്ജയോടുകൂടി തിരികെ പോന്നു. തുടർന്ന് ഇതേപോലെ ദേവന്മാർ വായുവെ പറഞ്ഞയച്ചു, വായുവും പരാജയപ്പെട്ടു വന്നു. കഥാംശം അധികം വിസ്തരിക്കുന്നില്ല. അവസാനം ഇന്ദ്രൻ എന്താണ് ആ പ്രകാശപുഞ്ജം എന്ന് കണ്ടെത്താൻ വേണ്ടി പോയി. അവിടെ പോയി അഗ്നിയും വായുവും മടങ്ങിയതുപോലെ മടങ്ങിയില്ല, ഞാൻ കണ്ടെത്തിയേ തിരിച്ചു പോകൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് അവിടെ തപസ് ചെയ്തു. സുദീർഘമായ തപസ് അനുഷ്ഠിച്ചു. ഞാൻ അറിഞ്ഞേ പോകും. അവിടെ വിദ്യാദേവി പ്രകടയായി ഇന്ദ്രന് തത്വോപദേശം കൊടുത്തു. ഇതാണ് കഥ. ഈ കഥ പറഞ്ഞ ശേഷം, ഈ ശബ്ദം ഒന്ന് കുറയ്ക്കണേ, ഈ കഥ പറഞ്ഞ ശേഷം ശ്രുതി ഈ കഥയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളാനുള്ള സന്ദേശത്തെ പറഞ്ഞു തരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മിന്നൽ പിണർ പോലെ, മിന്നൽ പിണർ എങ്ങനെയാണ്, ഇതാ ഞാൻ വരുന്നുണ്ട് കേട്ടോ, ഇത്ര മണിക്ക് ഇത്ര മിനിറ്റിന് ഇത്ര സെക്കൻഡിന് ഞാൻ വരും, നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണോ മിന്നൽ മിന്നുന്നത്? ഒരിക്കലുമല്ല. അത് പെട്ടെന്ന് ഒരു ചമത്കാരത്തോടു കൂടി അങ്ങ് മിന്നി അതുപോലെ അങ്ങ് തിരോഭവിക്കും. അതെ, ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണ് പൂട്ടി തുറക്കുന്നത് പോലെ. ഇപ്പം അവിടെ ഇരുന്നതിന് ശേഷം എത്ര പ്രാവശ്യം കണ്ണ് പൂട്ടി തുറന്നു ഓരോരുത്തർ പറയൂ, ആർക്കെങ്കിലും അറിയോ? ഇല്ല. അത് സ്വാഭാവികമായി, സഹജമായി, അയത്നപൂർവമായി നടക്കുന്നൊരു പ്രക്രിയയായി കണ്ണ് പൂട്ടി തുറക്കൽ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ചില അനുഭവ വിശേഷങ്ങളുണ്ടാവും, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കലുണ്ടാവും. മിന്നൽ പിണർ പോലെ, കണ്ണുപൂട്ടി തുറക്കുന്ന പോലെ എന്ന് വെച്ചാൽ അർത്ഥം മുൻസൂചനകളില്ലാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധമുള്ള ചില അനുഭവ വിശേഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മിന്നിമറിയും. സാധാരണഗതിയിൽ അതിനെ നമ്മളങ്ങോട്ട് അവഗണിക്കാറാ പതിവ്. എന്നാൽ അത്തരം പ്രതിഭാസങ്ങളുടെ പിന്നിലേക്ക് എന്തുകൊണ്ട്, എന്ത്, ഇതെനിക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന രീതിയിൽ നമുക്ക് അന്വേഷിച്ചു പോകാമെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളാനും പോരാ, ആത്യന്തികമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാനും സാധിക്കും. ഇതാണ് ഇവിടെ സൂചിപ്പിച്ച കേനോപനിഷത്തിലെ ഒരു ഒരു ദൃഷ്ടാന്തത്തിൻ്റെ സന്ദേശം. ഒന്നുകൂടി വ്യക്തമായി പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മിന്നിമറയലുകൾ, ചില അകസ്മാത് എന്ന വിധം ഉണ്ടാകുന്ന ചില, എന്താ പറയുക, ചില പ്രത്യേക സന്ദർഭങ്ങൾ, അതിനെ പിൻപറ്റി നമ്മൾ വിചാരം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ, സമ്പൂർണമായ ജഗത്തിൻ്റെ സകല പ്രതിഭാസങ്ങളുടെയും പിന്നിലുള്ള തത്വത്തെ ബോധിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാവാം. ഇതെന്തിന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ അജാമേളോപാഖ്യാനം സാധനാ മഹിമയെ സൂചിപ്പിക്കുന്ന ഒരു ആഖ്യാനമാണ്. സാധനാ മഹിമയെ എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായി നാമമഹിമ ഉൾപ്പെടും, മറ്റെല്ലാ അനുഷ്ഠാനങ്ങളുടെ മഹിമയും ഉൾപ്പെടും. പക്ഷേ ഇവിടെ പരമമായ മുക്തിയിലേക്ക് അജാമിളൻ ഉയർന്നു എന്നുള്ള ചരിത്രമാണ് എൻ്റെ കഥാംശം. അധികം വിസ്തരിക്കുന്നില്ല എങ്കിൽ സൂചിപ്പിക്കുന്നു, അജാമിളൻ എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ, ഉത്തമ ബ്രാഹ്മണൻ, ജപാദി സാധനകൾ, ശാസ്ത്രപഠനാദി അനുഷ്ഠാനങ്ങൾ, ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന ഉപാസനകളെല്ലാം അനുഷ്ഠിച്ച ഒരു ബ്രാഹ്മണ കുമാരൻ. ക്രമേണ ദൂഷിതമായ സംസർഗത്തിൽ അയാൾ പെടുന്നു. ആ ദൂഷിതമായ സംസർഗത്തിലൂടെ ക്രമികമായി ജീവിതത്തിൽ പരിവർത്തനം വരുന്നു. അങ്ങനെ തീർത്തും വിഷയങ്ങളിൽ മുങ്ങി മയങ്ങി താൻ ആര്, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്തൊന്നും ചെയ്യരുത് എന്നുള്ള ധാർമ്മികത മുഴുവൻ അയാളിൽ നിന്ന് അസ്തമിക്കുന്നു. അങ്ങനെ ദീർഘകാലം അയാൾ കഴിയുന്നു. അങ്ങനെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം വാർദ്ധക്യമായി, വാർദ്ധക്യത്തിൻ്റെതായ ഭാവങ്ങളൊക്കെ അയാളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ദിവസം തൻ്റെ ജീവഭാവം, ശരീരങ്ങൾ ഇവയെ ഹരിക്കുന്നതിനായിക്കൊണ്ട് യമദൂതന്മാർ വരുന്നു. പുത്രനായ നാരായണനെ പേര് പറഞ്ഞ് അജാമിളൻ വിളിക്കുന്നു. ഉടനെ തന്നെ വിഷ്ണുദൂതന്മാർ വരുന്നു. നാരായണനാമം ഗ്രഹിച്ചതുകൊണ്ട് ഇയാളെ യാതനാലോകത്തിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന് വിഷ്ണുദൂതന്മാർ യമദൂതന്മാരോട് പറയുന്നു. ഞങ്ങൾ കർത്തവ്യ നിർവഹണത്തിന് വന്നവരാണ്, അതുകൊണ്ട് ഇയാളെ കൊണ്ടേ ഞങ്ങൾ പോകൂ എന്ന് യമദൂതന്മാർ പറയുന്നു. വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ അവിടെ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവസാനം യമദൂതന്മാർ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു. കാരണം വിഷ്ണുനാമത്തെ ഗ്രഹിച്ചിരിക്കുന്ന ആളെ ഏതെങ്കിലും പ്രകാരത്തിൽ എപ്പോഴെങ്കിലും വിഷ്ണുനാമത്തെ ഗ്രഹിച്ചിരിക്കുന്ന ഒരാളെ, നാരായണനാമത്തെ ഗ്രഹിച്ചിരിക്കുന്ന ഒരാളെ യാതനായോ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടി വിഷ്ണുദൂതന്മാർ സംഭാവിച്ചു, യമദൂതന്മാർ തിരികെ പോയി. ഈ സന്ദർഭത്തിൽ ഈ സംഭവം വളരെ വിശദമായി വർണ്ണിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അജാമിളൻ ഒരാത്മഗതം ചെയ്യുന്നു. എന്താണ് ഞാൻ ഈ കണ്ടതും കേട്ടതും ഒക്കെ? ഇപ്പൊ സംഭവിച്ചതൊക്കെ വ്യക്തമാണല്ലോ എന്താന്നുള്ളത്, ഇല്ലേ? പറഞ്ഞത്രയും വ്യക്തമല്ലേ? വാർദ്ധക്യത്തില് യമദൂതന്മാർ കൊണ്ടുപോകാൻ വന്നതും നാരായണനാമം ഗ്രഹിച്ചതോടുകൂടെ വിഷ്ണുദൂതന്മാർ വന്നതും യമദൂതന്മാർ കൊണ്ടുപോവാതെ, യാതനാലോകത്തിലേക്ക് കൊണ്ടുപോവാതെ അജാമിളൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും, അതാണ് പറഞ്ഞത്. എന്താണ് ഈ സംഭവിച്ചതൊക്കെ? എന്താണ് ഈ കണ്ടതും കേട്ടതും? ഇത് ഒക്കെ ഒരു ദിവാസ്വപ്നമാണോ? അജാമിളൻ ശങ്കിക്കുക. ഏതായാലും അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മളെ ജീവിതത്തിൽ ചില മിന്നി മറയലുകൾ സംഭവിക്കും, അതിനെ പിൻപറ്റി വിചാരം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന്. അതാണ് സംഭവിച്ചത്. അജാമിളനിൽ സമഗ്രവും സമ്പൂർണവുമായ പരിവർത്തനം സംഭവിച്ചു. ഈ പ്രാപഞ്ചിക വ്യവഹാരങ്ങളുടെ നശ്വരതയെ കുറിച്ച് അയാൾ ബോധിച്ചു. തികഞ്ഞ വിരക്തി സ്വായത്തമായി. അങ്ങനെ തീർത്തും വിരക്തനായി തീർന്ന ജാമിളൻ അവിടെ ഭാര്യയെയും മക്കളെയും സകല ലൗകിക ബന്ധനങ്ങളെയും അങ്ങോട്ട് ഉപേക്ഷിച്ച് നേരെ ഗംഗാദ്വാരത്തിലേക്ക്. ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഹരിദ്വാരം. ഹരിദ്വാരം, ഹരദ്വാരം, ഗംഗാദ്വാരം ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങോട്ട് പോയി അവിടെ ഗംഗാതീരത്തിൽ തീർത്തും സാധനാമഗ്നനായി അതിസൂക്ഷ്മങ്ങളായ യോഗ സാധനകളെ അനുഷ്ഠിച്ച് തൻ്റെ മനസ്സിനെ ബുദ്ധിയെ ഏകാഗ്രതമമാക്കി പരമാത്മതത്വത്തിൽ ചേർത്തു. സർവ പ്രാണങ്ങളെയും സംയമിച്ച് സമാധിയോഗത്തിലൂടെ സർവ ദ്വന്ദ്വാതീതനായി തീർന്നു, മുക്തനായി തീർന്നു. ഇതാണ് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആറാം സ്കന്ധത്തിൻ്റെ ആരംഭത്തിലുള്ള അജാമിളോപാഖ്യാനം. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാശയം, പലപ്പോഴും പലരും പ്രസംഗിച്ചു കേൾക്കാറുണ്ട്, മരണസമയമായി യമദൂതന്മാർ അജാമിളനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു, പക്ഷേ ഈശ്വര വിചാരത്തോടൊന്നും കൂടെ അല്ലെങ്കിൽ പോലും, പുത്രൻ എന്ന ഭാവനയോടുകൂടിയാണെങ്കിൽ പോലും നാരായണനാമം ജപിച്ചു, അതുകൊണ്ട് യമദൂതന്മാർ കൊണ്ടുപോയില്ല എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഈ ലോകത്തിന് പുറത്ത് ഏതോ ഒരു ലോകത്തിലിരുന്ന് ഈ വ്യവഹാരങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളായിട്ടല്ല നാം ഈശ്വരനെ മനസ്സിലാക്കുന്നത്, മറിച്ച് ഈ പ്രപഞ്ച വ്യവസ്ഥയാണ് ഈശ്വരൻ. അണുമുതൽ ബ്രഹ്മാണ്ഡം വരെ വ്യാപിച്ചു നിൽക്കുന്ന സർവത്തിലും നിഹിതമായ വ്യവസ്ഥയാണ് ഈശ്വരൻ. ആ ഈശ്വരീയമായ വ്യവസ്ഥയെ ഉല്ലംഘിക്കുക എന്നത് ഈശ്വരൻ ചെയ്യുന്നതല്ല. ശ്രദ്ധിക്കണേ, നമ്മൾ ഒന്നിച്ചു പോകണം, ഒന്നിച്ചു പോയാലേ ശരിയാവുള്ളൂ. ഒന്നുകൂടി പറയാം, ഈശ്വരീയമായ വ്യവസ്ഥയെ ഉല്ലംഘിക്കുക എന്നത് അത് ഈശ്വരൻ ചെയ്യുന്നതല്ല. മരിക്കേണ്ട സമയത്ത് മരിക്കുക എന്നുള്ളത് ഈശ്വരീയമായ നിയമമാണ്. അടിവരയിട്ട് പറയുന്നു, മരിക്കേണ്ട സമയത്ത് മരിക്കുക എന്നത് ഈശ്വരീയമായ നിയമമാണ്. അതിനെ ഈശ്വരൻ ലംഘിക്കുകയോ? ചോദ്യം ഇല്ല, ലംഘിക്കില്ല. ഒരാൾ മരിക്കാനായിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കുക തന്നെ ചെയ്യും. പണ്ടൊരിക്കൽ നമ്മളോടൊരമ്മ ചോദിച്ചു, സ്വാമി കൈ നോക്കാൻ അറിയോ? നമ്മൾ പറഞ്ഞു അറിയാം. ഞാൻ നോക്കി പറഞ്ഞു തരൂ സ്വാമി, അമ്മയുടെ കയ്യിൽ കുറേ വരകളുണ്ട്, ആ വരകൾ വഴിക്കാണ് കൈ മടക്കാൻ സാധിക്കുന്നത്. ഇതല്ല സ്വാമി വല്ല ഭാവിയും പറയാൻ അറിയോ എന്നാണ് ചോദിച്ചത്. അമ്മ മരിക്കാനാവുമ്പോൾ മരിക്കും, അതേ അറിയുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. കൈ നോക്കി പറയാൻ എത്ര അറിയും. ഇതുറപ്പാ സ്വാമി, വേറെ എന്തെങ്കിലും ഫലം പറ. ഏയ്, വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, സരസ്വതിയെ വിഭജിക്കാൻ പാടില്ല, ബാക്കി എന്തും ചെയ്യാം. എനിക്കറിയണത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും അറിയില്ല. മരിക്കാനാവുമ്പോൾ മരിക്കും, അത് തെറ്റാത്തൊരു വാക്യമാണ്. അതിന് മുമ്പ് എന്ത് ശ്രമിച്ചാലും മരിക്കില്ല. 8 പ്രാവശ്യം തൂങ്ങിയാളെ നമ്മൾ കണ്ടിട്ടുണ്ട്, 8 പ്രാവശ്യം. നമ്മൾ കൊച്ചുകുട്ടിയാവുമ്പോൾ കണ്ട ഓർമ്മ ഇപ്പോഴും ഉണ്ട്. ഇദ്ദേഹം 1 പ്രാവശ്യം തൂങ്ങി കയറ് പൊട്ടി, 1 പ്രാവശ്യം തൂങ്ങി പറങ്കിമാവിൻ്റെ കൊമ്പ് പൊട്ടി, 1 പ്രാവശ്യം തൂങ്ങി രാവിലെ വെളിക്കിറങ്ങാൻ പോയിരിക്കുന്ന ആൾ കണ്ട് ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തി. ഇങ്ങനെ 7 പ്രാവശ്യം കഴിഞ്ഞു. 8ാം പ്രാവശ്യം ഇനി മേലേത് സംഭവിക്കില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ച്, അക്കാലത്ത് ഈ നൈലോൺ കയറിറങ്ങിയ ആ കാല, ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്നുറപ്പിച്ച് കഴുത്തിലൊക്കെ കുട്ടിക്ക് ഉയരമുള്ളൊരു പറങ്കിമാവിൻ്റെ കൊമ്പിൽ നിന്ന് ഒരൊറ്റച്ചാട്ടം മുകളിൽ കിട്ടിയിരുന്നില്ല. കഥയല്ല, നട്ടല്ല അങ്ങോട്ട് പൊട്ടി, സ്വാധീന ശക്തി പോയി അരയ്ക്ക് താഴേക്ക്, മരിച്ചില്ല. എന്നിട്ട് ഒരു നീണ്ട പലകയുടെ മുകളിൽ ആറ് ചക്രങ്ങൾ ഘടിപ്പിച്ചിട്ട് അതിനു മുകളിൽ ഇയാളിങ്ങനെ കിടക്കും. എന്നിട്ട് ഒരു തുണി കൊണ്ട് ഈ പലകയും ഇയാളെയും തമ്മിൽ ബന്ധിപ്പിക്കും. അത് ഭാര്യയുടെ പണിയാ കെട്ടിയിടുക. എന്നിട്ട് ഇയാൾ കൈകൊണ്ട് ഇങ്ങനെ റോഡിൽ തള്ളിയിട്ട് അങ്ങാടിയിലൊക്കെ വരും. എല്ലാവർക്കും തത്വോപദേശം കൊടുക്കുക ഇയാളുടെ പണി. പടച്ചോൻ വിളിക്കുമ്പോഴേ പോകാൻ പറ്റൂ. സമയമാവാണ്ട് ആർക്കും പോകാൻ പറ്റില്ല. മക്കളെ കണ്ടുവോ, ഞാൻ 8 പ്രാവശ്യം തൂങ്ങിയതാ, എന്നിട്ടും ചത്തില്ല. അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ ഇവിടെ ഉണ്ട്. തത്വോപദേശം കൊടുക്കും നാട്ടുകാർക്കൊക്കെ. പറഞ്ഞതർത്ഥം മരിക്കാനായാൽ മരിക്കും, മരിക്കാനായില്ലേ മരിക്കില്ല. അങ്ങനെ മരിക്കാനായാൽ മാത്രമേ യമദൂതന്മാർ വരൂ, അവർക്കവിടെ കടലാസ് തെറ്റാറില്ല. അവർക്കവിടെ ഒരിക്കലും കടലാസ് തെറ്റില്ല, വളരെ കൃത്യമാണ് വ്യവഹാരം. അങ്ങനെ മരിക്കാനായിട്ട് അവർ വന്നാൽ കൊണ്ടേ പോവും. ചോദ്യം, സ്വാമി വിഷ്ണു ദൂതന്മാർ തടുത്താലോ? തടുക്കില്ല. എന്തുകൊണ്ട് തടുക്കില്ല? ജനിക്കേണ്ട സമയത്ത് ജനിക്കുക, മരിക്കേണ്ട സമയത്ത് മരിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ആ നിയമം ഈശ്വരനാണ്. ഈശ്വരീയമായ നിയമത്തെ ഈശ്വരൻ ലംഘിക്കില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ സ്വാമി ഇപ്പൊ എന്താ പറഞ്ഞു കൊണ്ടുവരുന്നത്? ഇത് മുഴുവൻ അജാമിളൻ ദിവാസ്വപ്നം കണ്ടതാ. ഇതൊരു സ്ഥലത്തു നിന്ന് പറഞ്ഞിട്ട് അവിടെ ഭാഗവത സപ്താഹത്തിന്റെ ആൾക്കാർ മുഴുവൻ ചിദാനന്ദപുര സ്വാമിയോട് എതിരായി. ഒന്നല്ല രണ്ടല്ല 10-20 സപ്താഹത്തിന്റെ പ്രവക്താക്കൾ ഇരിക്കുന്ന വേദിയിലാണ്. പബ്ലിക് വേദിയല്ല, അതൊരു ധൈര്യമുണ്ട് നമുക്ക്. പബ്ലിക് വേദിയല്ല, ഭാഗവത സപ്താഹമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇരിക്കുന്നവരൊക്കെ. അവിടെ ഈ ആശയം പറഞ്ഞപ്പോൾ അവർക്ക് മുഴുവൻ വലിയ വിരോധമായി. ഇങ്ങനെ പറഞ്ഞാൽ നാമജപത്തിൻ്റെ മഹത്വം എവിടെയാണ് വരുന്നത്? നാമജപത്തിൻ്റെ മഹത്വം പറയാൻ ഉപയോഗിക്കുന്ന കഥയല്ലേ ഇത്? ആയിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നിയോണം പറയാൻ പറ്റുമോ? ജപത്തിൻ്റെ മഹത്വം പറയാൻ വേറെ എന്തൊക്കെ സന്ദർഭങ്ങളുണ്ട്? നല്ല കാലത്തിന് അവരുടെ ആചാര്യനായിരുന്ന ഒരാളും ആ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രസിദ്ധനാണ്, ഇപ്പോഴും അദ്ദേഹമുണ്ട്, പ്രസിദ്ധനായ ഭാഗവതാചാര്യനാണ്. അദ്ദേഹം പറഞ്ഞു, സ്വാമി പറഞ്ഞ നിലയ്ക്ക് നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ? അതോടുകൂടി ഇവരുടെ ചണ്ട കഴിഞ്ഞു, നമ്മൾ വല്ല അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിൽ തന്നെ മുറുകെ നിൽക്കുന്നു. മരിക്കാനായാൽ മാത്രമേ യമദൂതന്മാർ വരൂ. യമദൂതന്മാരെ കൃത്യത്തിൽ നിന്ന് ഒരിക്കലും ഈശ്വരൻ വിലോപിപ്പിക്കില്ല. കാരണം ഈശ്വരീയമായ നിയമത്തെ ഈശ്വരൻ ലംഘിക്കില്ല. ഞാനൊരു നിയമം ആശ്രമത്തിൽ എഴുതി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തന്നെ അതിനെ ലംഘിക്കുന്നു പറഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ചെയ്യില്ല. അപ്പം പിന്നെ എന്താ ഇതിന് മനസ്സിലാക്കാനുള്ളത്? ഭാഗവതം ശ്രദ്ധിച്ച് വായിക്കുക. നമുക്കിത് മുഴുവൻ വായിക്കാനുള്ള സമയമല്ല, അവിടെ വായിച്ചു പറയാനുള്ള സമയമില്ല. എങ്കിലും ആ ആഖ്യാനം വായിച്ചാൽ അവിടെ ഒരു ശ്ലോകമുണ്ട്, ഇതെന്താ അപ്പം സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇത് ദിവാസ്വപ്നമാണോ എന്ന് അജാമിളൻ ആത്മഗതം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതാ സത്യം. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, രത്നം ഏത് കുപ്പയിൽ എത്ര കാലമിട്ടാലും അതിന് ചുതി വരില്ല, അത് രത്നമായി തന്നെ ശേഷിക്കും. രത്നമാണ് എന്ന വ്യാജേന തിളങ്ങുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കി അതിനെ നമ്മൾ അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അത് ദ്രവിച്ചു പോവുകയും ചെയ്യും. എന്തിനെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സാധനാവിശേഷങ്ങൾ, ജപം, പൂജകൾ, ഹോമങ്ങൾ, പാഠങ്ങൾ, സത്കർമ്മങ്ങൾ, സദ്വിചാരത്തെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഇത്തരം പുരാണ ശ്രവണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പുണ്യ സംസ്കാരത്തെ ഉണ്ടാക്കി തീർക്കും. ഏറ്റവും നല്ല ഭാഷ പറഞ്ഞാൽ സത് സംസ്കാരത്തെ ഉണ്ടാക്കി തീർക്കും. ഈ സത് സംസ്കാരം ഒരിക്കലും നശിക്കില്ല, മങ്ങിയേക്കാം മറഞ്ഞേക്കാം, പക്ഷെ നശിക്കില്ല. സന്ദർഭം വരുമ്പോൾ അത് പുറത്തു വരും. അജാമിളൻ ചെറുപ്പത്തിൽ സ്വാധ്യായം ചെയ്ത ആളാണ്, അജാമിളൻ ചെറുപ്പത്തിൽ ജപാദി സാധനകളെ ചെയ്ത ആളാണ്, ഉപനയനാദി സംസ്കാരം ചെയ്ത ആളാണ്, എന്ന് വെച്ചാൽ ഗായത്രി പ്രവേശം ചെയ്ത ആളാണ്, അതിൽ സംശയമില്ല. ഇപ്പം ഗായത്രി പ്രവേശം ചെയ്തിട്ടുള്ള അജാമിളൻ സന്ദർഭവശാൽ അങ്ങനെ ഉണ്ടല്ലോ, അഘടിത ഘടനാപട്ടിക സീമായ എന്നൊക്കെ ഉണ്ട്, ഘടിക്കാത്തവയെ ഘടിപ്പിക്കുന്നതിൽ സമർത്ഥയാണ് മായ. അങ്ങനെയുള്ള ചില സ്വാധീനത്തിൽ പെട്ടിട്ട് ഒരു ദാസീബന്ധത്തിൽ പെട്ടുപോയി. ദാസീബന്ധത്തിൽ പെട്ടു എന്ന് മാത്രമല്ല, തീർത്തും താൻ ആര്, തൻ്റെ മഹത്വം എന്ത് എന്നുള്ള സ്മൃതി അയാൾക്ക് നഷ്ടമായി. അങ്ങനെ ധാരാളം സന്താനങ്ങളൊക്കെ ഉണ്ടായി, കൊല്ലങ്ങൾ കുറേ കഴിഞ്ഞു. എന്തിനാ അജാമിളിൻ്റെ കഥ പറയുന്നു? 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ വിശ്വാമിത്രന് തിരിച്ചറിവുണ്ടായത്, ഓ ഞാൻ ഏത് ബന്ധത്തിലാണ് പെട്ടതെന്ന്. അത് മായയുടെ സ്വഭാവമാണ്. ഏതായാലും ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഏകദേശം വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ചിന്തകളൊക്കെ അങ്കുരിക്കും, അതിൽ സംശയമില്ല. ഏതൊരു വിഷയത്തോടുള്ള സംഘം ഹേതുവായി നമ്മൾ നമ്മെ തന്നെ വിസ്മരിച്ച് കാലം കഴിഞ്ഞാലും ചില സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ വരും, അയ്യോ ഞാൻ ഇങ്ങനെ കഴിയേണ്ട ആളാണോ, ഇതല്ലല്ലോ എൻ്റെ മാർഗം, ഇതെനിക്കൊരു വ്യതിചലനം സംഭവിച്ചു പോയില്ലേ എന്ന് ചില സച്ചിന്തകൾ വരും. എന്താ കാരണം? കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിൽ നേടിയ സത് സംസ്കാരം കിടപ്പുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ കൊച്ചു കുട്ടികളാവുന്ന സമയത്തുള്ള ആ സ്വരൂപിക്കുന്ന സംസ്കാരം ഉണ്ടല്ലോ, അത് അങ്ങോളം സ്വാധീനം ചെയ്യും, സംശയമില്ല. ഇടക്കാലത്ത് എത്ര തിരോഭവിച്ചാലും എത്ര വിസ്മൃതമായാലും സന്ദർഭം വരുമ്പോൾ വരും. ഈ ദ്വന്ദ്വ മനസ്സിൻ്റെ ഉടമയായി തീർന്നു പിന്നീട് അജാമിള്. ഒരു ഭാഗത്ത് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഭാഗത്ത് ഈ ഒരു ചിന്ത രൂഢമാണ്. ഇത് ഭാഗവതത്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ അപഗ്രഥിക്കണം. ഈ ദ്വന്ദ്വാത്മകമായ ചിന്തയുടെ പരിണത ഫലമായിട്ടാണ് അജാമിളന് ഈ ദിവാസ്വാപം വരുന്നത്, ദിവാസ്വപ്നം വരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ദിവാസ്വപ്നത്തെ തള്ളിക്കളഞ്ഞില്ല അജാമിളൻ, മറിച്ച് അതിനെ ഹേതുവാക്കി അതിനെ വിചാരം ചെയ്ത് ഉറച്ച വൈരാഗ്യത്തെ നേടിയെടുത്തു. ഈ പരിവർത്തനം അയാളിൽ സംഭവിക്കുന്നതിന് ഹേതുവായതോ ചെറുപ്പത്തിൽ ചെയ്ത ജപാതി സാധനകളാണ്, സംശയമില്ല, അല്ലാതെ സംഭവിക്കില്ല. എന്നിട്ടോ? എന്നിട്ട് ഈ പ്രാപഞ്ചിക ബന്ധങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന ഉറച്ച ബോധത്തെ കൈവരിച്ചു. ഇനി ജീവിതത്തെ കൃതാർത്ഥതയിലേക്ക് ഉയർത്തണമെങ്കിൽ ഇതുവരെയുള്ള ജീവിതക്രമത്തിൽ നിന്ന് ഞാൻ മാറണം എന്ന് നിശ്ചയിച്ചു. അപിചേത്സു ദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവസമന്തവ്യ. കാരണം ഭഗവാൻ പറഞ്ഞു, സമ്യക് വ്യവസിതോ ഹി സഹ. ഗീതയിൽ പറയും ദുരാചാരനല്ല സുദുരാചാരൻ. ദുരാചാരൻ എന്ന് പറഞ്ഞാൽ തന്നെ ദൂഷിതങ്ങളായ, നിന്ദിതങ്ങളായ, ആചാര്യന്മാരാൽ നിന്ദിക്കപ്പെടുന്ന, ശാസ്ത്രങ്ങളാൽ നിഷേധിക്കപ്പെട്ട ആചാരങ്ങളെ ചെയ്യുന്നവനാണ് ദുരാചാരൻ. ദുരാചാരന്മാരിൽ വെച്ച് ദുരാചാരൻ, എന്തൊക്കെ നെറികേടുണ്ടോ അതൊക്കെ ചെയ്യുന്നവൻ. ആയിക്കൊള്ളട്ടെ, ഒരു വ്യക്തി അവൻ അതെല്ലാം മാറ്റി അനന്യഭാക്കായി, അനന്യഭക്തിയോടുകൂടി, മറ്റൊന്നിലേക്കും ചിന്ത പോകാതെ, മറ്റൊന്നിലേക്കും പ്രവേശിക്കാതെ, എന്നെ ഭജിക്കുന്നുവെങ്കിൽ, എന്നെ സേവിക്കുന്നുവെങ്കിൽ, സാധുരേവ സ മന്തവ്യ സഹ സാധുഹു ഏവ ഇതി മന്തവ്യ. അവൻ സാധു തന്നെയാണെന്ന്, ശ്രേഷ്ഠനാണെന്ന് മനസ്സിലാക്കപ്പെടേണ്ടതാകുന്നു. കാരണവും പറഞ്ഞു, സമ്യക് വ്യവസിതോ ഹി സഹ. എന്തുകൊണ്ടെന്നാൽ അവൻ സമ്യക് ശരിയായ നിശ്ചയത്തെ സ്വീകരിച്ചവനാണ്. അജാമിളൻ ഇന്നലെ വരെ ആര് എന്ന് ചിന്തിക്കരുത്. അയ്യേ, അവൻ സ്ത്രീസംഘം ഹേതുവായി ദുഷിച്ചവനാണ്, താൻ ആരെന്ന് വിസ്മരിച്ച് കേവലം വിഷയപ്രപഞ്ചത്തിൽ മാത്രം അലഞ്ഞവനാണെന്നൊന്നും ആരും പറയാൻ പാടില്ല. അവൻ സമ്യക്കായ ഒരു നിശ്ചയത്തെ ചെയ്തു, സമ്യക് വ്യവസിത, നല്ലപോലെ ഒരു നിശ്ചയത്തെ ചെയ്തു. ആ നിശ്ചയത്തിൻ്റെ ഫലമായി കഠിനമായ തപശ്ചര്യയിലൂടെ തൻ്റെ വ്യക്തിബന്ധങ്ങളെ മുഴുവൻ അയാൾ അതിക്രമിച്ചു. തീർത്തും ഉപാസനാനിഷ്ഠനായി തത്വവിജ്ഞാനിയായി പരിണമിച്ചു. ഇതാണ് ഈ ആറാം സ്കന്ധത്തിൽ വരുന്ന ആരംഭത്തിൽ വരുന്ന ഈ അജാമിളോപാഖ്യാനത്തെ യുക്തിപൂർവം വളരെ ദൂരെ നിന്ന് ഒന്ന് നമ്മൾ സ്മരിച്ചാൽ. ഏതായാലും ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ ഭരതൻ്റെ ഉപാഖ്യാനവും രഘുഗണ ഭരത സംവാദവും അതിൽ അന്തർഭവിച്ച തത്വമൊക്കെ വളരെ ഹൃദ്യമായി നമ്മൾ ശ്രവിച്ചു. തുടർന്ന് ഈ ആഖ്യാനം പറയുന്നത് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരും, കർമ്മണ കർമ്മനിർഹാരോ നഹ്യാത്യന്തിക ഇഷ്യതേ. ഇതാണ് കർമ്മണ കർമ്മനിർഹാരോ നഹ്യാത്യന്തിക ഇഷ്യതേ. കർമാചരണത്തിലൂടെ, വിവിധങ്ങളായ കർമ്മവ്യാപാരങ്ങളിലൂടെ ആത്യന്തികമായ കർമ്മവിമുക്തി, കർമ്മബന്ധനത്തിൽ നിന്നുള്ള വിമുക്തി ഒരിക്കലും സാധിക്കില്ല. കർമ്മം കൊണ്ട് നേടാവുന്നത് പരമാവധി സ്വർഗാദി ലോകങ്ങളാവട്ടെ, ഏതെങ്കിലുമൊക്കെ ഉയർന്ന അനുഭവ തലങ്ങളാവട്ടെ, സിദ്ധിവിശേഷങ്ങളാവട്ടെ, പക്ഷേ സമ്പൂർണമായ കർമ്മബന്ധനങ്ങളിൽ നിന്നുള്ള മുക്തി, ആത്യന്തികമായ നിശ്രേയസം എന്നത് ഏതെങ്കിലും ക്രിയയിലൂടെ നേടേണ്ടതല്ല. പിന്നെയോ, പിന്നെ എന്തിനാണ് കർമ്മം, പ്രായശ്ചിത്തം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിചാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അവിദ്വത് അധികാരിത്വാത് പ്രായശ്ചിത്തം വിമർശനം. കേവലം അജ്ഞാന തലത്തിൽ കഴിയുന്ന ജീവരാശിയെ സംബന്ധിച്ച് നിഷിദ്ധകർമ്മങ്ങളെ ചെയ്തു പോവുകയും വിഹിതകർമ്മങ്ങളെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന തലത്തിൽ അത് ഹേതുവായി ഉണ്ടാവുന്ന ദോഷങ്ങളുടെ പരിഹാരത്തിനായിക്കൊണ്ട് ശാസ്ത്രങ്ങളിൽ പ്രായശ്ചിത്താദി കർമ്മങ്ങളെ പറഞ്ഞിരിക്കുന്നു. അപ്പം കർമ്മങ്ങളിലൂടെ ഒരിക്കലും ആത്യന്തികമായ കർമ്മമുക്തി സാധിക്കില്ല. പിന്നെ കർമ്മങ്ങൾ എന്തിനാണ്? അവിദ്വത്തലത്തിൽ ഞാൻ കർത്താവാകുന്നു, ഞാൻ ഭോക്താവാകുന്നു, ഈ സങ്കല്പങ്ങളോടുകൂടിയ സാമാന്യ ലൗകിക തലത്തിൽ ആചാര്യന്മാർ കർമ്മങ്ങളെ വിധിച്ചിരിക്കുകയാണ്. ആത്യന്തികമായ നിശ്രേയസം, ആത്യന്തികമായ ദുഃഖനിവൃത്തി, ഇത് കർമ്മസാധ്യം അല്ല, അത് കേവലം തത്വജ്ഞാനമാണ് എന്നുള്ളതാണ് വേദാന്തത്തിൻ്റെ സുനിശ്ചിതമായ മതം. ഇവിടെ പലതരത്തിൽപ്പെട്ട പ്രായശ്ചിത്തങ്ങൾ, പലതരത്തിൽപ്പെട്ട തപശ്ചര്യകൾ, നേരത്തെ സൂചിപ്പിച്ച വിഹിതങ്ങളെ ചെയ്യാതിരുന്നത് ഹേതുവായും പ്രതിഷിദ്ധത്തിനെ ചെയ്തു പോയത് ഹേതുവായും വന്നു ചേരുന്ന പാപങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് യാതൊരു സംശയവുമില്ല, ഭക്തിപൂർവമുള്ളതായ ഈശ്വരസ്മരണം, ഭക്തിപൂർവമുള്ളതായ ഈശ്വര ഉപാസന, പരമ പവിത്ര സ്വരൂപമായ ഭഗവത് ചിന്തനം, ഭഗവത് നാമഗ്രഹണം, അതുപോലെ പവിത്രീകരമായിട്ട് മറ്റൊന്നില്ല. ഇവിടെ ശ്രദ്ധിക്കണം, പ്രായശ്ചിത്തങ്ങൾ, അതായത് വിഹിത അകരണം കൊണ്ടോ പ്രതിഷിദ്ധ കരണം കൊണ്ടോ ഉണ്ടാകുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാൻ അനവധി കർമ്മവിധാനങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട്. അവയെയൊന്നും ഭാഗവതമോ വേദാന്തമോ ഒന്നും നിരസിക്കുന്നില്ല, അവയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതെല്ലാം അവിദ്വത്തലത്തിൽ ആവശ്യവുമാണ്. എന്നാൽ ഏറ്റവും പരമമായത്, മറ്റ് ഏത് കർമ്മതന്ത്രത്തേക്കാൾ പരമമായത് ദുഃഖ മോചനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അല്ലെങ്കിൽ പാപഹരമായത് എന്തെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും ഇല്ല, ഭഗവത് പരായണത്വമാണ്, ഭഗവത് നാമഗ്രഹണമാണ്, ഭഗവത് ചിന്തനമാണ്. അത് എപ്രകാരമാണോ ഉദിച്ചുയരുന്ന സൂര്യൻ കൂടുതൽ കൂടുതൽ പ്രകാശവാനാകുന്നതിനനുസരിച്ച് മഞ്ഞുകണങ്ങളെ ഇല്ലാതാക്കുന്നത്, അതുപോലെ നമ്മിൽ ജന്മജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടിയ പാപസംസ്കാരങ്ങളെ പോലും ഭഗവത് തത്വചിന്തനം ഇല്ലാതാക്കി തീർക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള തത്വം. ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഉപാഖ്യാനത്തെ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, മറ്റേത് കർമ്മങ്ങളെയും കർമ്മങ്ങളിലൂടെയുള്ള പ്രായശ്ചിത്തത്തെയൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, അതെല്ലാം വേണ്ടവർക്ക് വേണ്ടതുപോലെ വേണം. പക്ഷേ ഭഗവത് ചിന്തനം, ഭഗവത് നാമഗ്രഹണം, ഭഗവത് ഉപാസന, ഭഗവത് തത്വജ്ഞാനത്തിനായിക്കൊണ്ടുള്ള സാധനാക്രമം, ഇതുപോലെ പവിത്രീകരമായിട്ട് മറ്റൊന്ന് ഇല്ല. മറ്റ് ഒട്ടനവധി യാഗവിശേഷങ്ങളും യജ്ഞവിശേഷങ്ങളും ഉണ്ടായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം, അവയൊന്നും നിഷേധിക്കരുത്. പലർക്കും പറ്റിപ്പോകുന്നൊരു കുഴപ്പം, നമ്മൾ ഏതെങ്കിലും ഒരു സാധനാമാർഗത്തെ ശ്രേഷ്ഠമെന്ന് കരുതി അവലംബിക്കുമ്പോൾ മറ്റുള്ളവയെ നിന്ദിക്കുക നിരാകരിക്കുക എന്നൊരു ദോഷം പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. താന്ത്രികന്മാരെന്ന് പറയുന്നവർ വേദാന്തികളെ കുറ്റം പറയും, വേദാന്തികളെന്ന് പറയുന്നവർ താന്ത്രികന്മാരെ കുറ്റം പറയും, വൈഷ്ണവന്മാരെന്ന് പറയുന്നവർ ശാക്തേയരെ കുറ്റം പറയും, ശാക്തേയർ വൈഷ്ണവരെ. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അത് കേവലം അജ്ഞാനം ഹേതുവായിട്ടാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇതെല്ലാം ഒരു ഈശ്വരോപാസന തന്നെയാണ്. ഒന്നിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായിട്ടാണ് നമ്മൾ ഈ വക ഭേദങ്ങളെയൊക്കെ അംഗീകരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മറ്റൊന്നിനെ നിരസിക്കുകയല്ല, മറ്റൊന്നിനെ നിന്ദിക്കുകയല്ല, മറിച്ച് ഈശ്വര തത്വസംബന്ധിയായ ഈശ്വരോപാസനാപരമായ ഈശ്വരഭക്തിപ്രദമായിരിക്കുന്ന ആ ഭക്തിയുടെ അംഗങ്ങളായിട്ടുള്ള സാധനകൾ സർവോത്കൃഷ്ടങ്ങളാണ്. അവ സൂര്യൻ ഹിമഗണത്തെ എന്ന കണക്കെ നമ്മളിൽ ജന്മജന്മാന്തരങ്ങളായി അടിഞ്ഞുകൂടിയ സകല പാപസംസ്കാരങ്ങളെയും ഇല്ലാതാക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം എന്നുള്ള നിലയ്ക്കാണ് ശ്രീമദ് ഭാഗവതത്തിൽ 6-ാം സ്കന്ധത്തിൽ ശുഗബ്രഹ്മർഷി അജാമിളോപാഖ്യാനത്തെ പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ ഈ അജാമിളോപാഖ്യാനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിലുള്ള സംഭാഷണത്തെയാണ് ഭാഗവതം അവതരിപ്പിച്ചിട്ടുള്ളത്. അതും ശ്രദ്ധിക്കുക. ഏതായാലും ഇത് മുഴുവനൊന്നും വായിച്ചു പറയാനുള്ള സന്ദർഭം നമുക്കില്ല, അതിന് പരിശ്രമിക്കുന്നുമില്ല. ഏതായാലും അതിൻ്റെ സാരം നേരത്തെ സൂചിപ്പിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ആശയം, സാക്ഷാൽ ഭഗവാൻ നാരായണൻ തന്നെയാണ്. നാരായണൻ എന്ന് പറഞ്ഞാലും പരമാത്മാ എന്ന് പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും ഒന്ന് മനസ്സിലാക്കുക, രണ്ട് ഈശ്വരനില്ല. ഈ ധർമ്മവും പ്രപഞ്ച വ്യവസ്ഥയും ധർമ്മമൂലമായ വേദവും, നാരായണൻ തന്നെയാണ് ധർമ്മവും ധർമ്മമൂലമായ വേദവും. ധർമ്മം എന്നുള്ളതിലൂടെ സമ്പൂർണ്ണ പ്രപഞ്ച വ്യവസ്ഥ ഉദ്ദേശിക്കപ്പെടുന്നു. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നാരായണ സ്മൃതിയുടെ തലത്തിലേക്ക്, നാരായണ തത്വഗ്രഹണത്തിലേക്ക് നമ്മൾ ഉയരുന്നു എന്ന് പറയുമ്പോൾ സമ്പൂർണമായ ധർമ്മം, സമ്പൂർണമായ ധർമ്മമൂലമായ വേദം, ആ വേദസ്വരൂപത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. അതിന് ജീവിതത്തിൽ ലഭിക്കുന്ന ചില നിമിത്തങ്ങൾ, ചില സൂചനകൾ, ആ സൂചനകളിൽ ഒന്നായിട്ടാണ് നമ്മളിവിടെ ഈ ഉപാഖ്യാനത്തിൽ പറയുന്ന യമദൂതന്മാരുടെ വരവിനെയും വിഷ്ണുദൂതന്മാരുടെ വരവിനെയും എടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നിച്ചു പോകണം. ഈ ആശയം ചിദാനന്ദപുരസ്വാമി ഇവിടെ പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും സ്വീകരിച്ചോളണം എന്നില്ല, സ്വീകരിക്കേണ്ടെന്നുമില്ല, സ്വീകരിക്കണമെന്നുമില്ല. യുക്തിപൂർവ്വം അപഗ്രഥിക്കുക. കാരണം പൊതുവെ അജാമിളോപാഖ്യാനം ഈ രൂപത്തിലല്ല നമ്മൾ പലപ്പോഴും കേട്ടു വരാറ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രസിദ്ധമായ ഒരു ഉപാഖ്യാനമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളൊറ്റ ആശയം മാത്രമേ ഉള്ളൂ ഇവിടെ പറയാൻ, ഭഗവാനാണ് ധർമ്മവും ഭഗവാനാണ് ധർമ്മമൂലമായ വേദവും ഭഗവാനാണ് പ്രപഞ്ച വ്യവസ്ഥയും. അവിടെ ഒരിക്കലും തകരാറ് സംഭവിക്കില്ല, ഒരിക്കലും തകരാറ് സംഭവിക്കില്ല. അവിടെ അസമയത്ത് മരിക്കുക എന്നുള്ളതോ മരിക്കേണ്ട ആള് മരിക്കാതിരിക്കുക എന്നുള്ളതോ രണ്ടും ഉണ്ടാവില്ല, ഉറപ്പാ. എന്നാൽ ഈ സാധനാ സംസ്കാരങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് ജീവിച്ച ഈ മനുഷ്യൻ ക്രമേണ തീർത്തും അതിനൊന്നും അനുഗുണമല്ലാത്ത ജീവിതക്രമത്തിൽ തുടർന്ന് അവസാനം വാർദ്ധക്യത്താൽ ഗ്രസിക്കപ്പെട്ടു. വാർദ്ധക്യത്തിലെ സ്ഥിതി ഉണ്ടല്ലോ, അതിൻ്റെതായ വിഷമതകൾ വരും. ഇന്നലെ വരെ എന്താ പറയേണ്ടത്, പ്രേമപൂർവ്വം വ്യവഹരിച്ചവർ അല്പാൽപ്പം മാറ്റിയൊക്കെ വ്യവഹരിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലോണമായിക്കോളും. പക്ഷെ എന്നാൽ ആ തുടക്കത്തിൽ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ പരിവർത്തനം വന്ന് തുടങ്ങുമ്പം തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു ദർശനം ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? നേരത്തെ പറഞ്ഞു, അതിലാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ചെയ്യുന്ന സാധനാവിശേഷം പോലും വ്യർത്ഥമായി പോവില്ല. ഇതെപ്പോഴും ഓർമ്മിക്കണം. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലെങ്കിലും ചെയ്ത എത്ര അത്യല്പമെന്ന് നമുക്ക് തോന്നുന്നതായാലും ഒരു സാധനാവിശേഷം വ്യർത്ഥമായി പോവില്ല. ആശയം വ്യക്തമാണല്ലോ പറഞ്ഞത്. ഇത് ഉറച്ചു മനസ്സിലാക്കണം. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു വിഷയമാണ്. ഒരിടത്ത് ജപത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ജപത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ജപം അവശ്യ കർത്തവ്യമാണെന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഒരു നേരമ്പോക്കിനെന്ന തോതിൽ സദസ്സിലേക്ക് നോക്കി ചോദിച്ചു, ഇവിടെ ജപം ചെയ്യാത്ത ഏതെങ്കിലും ആൾക്കാരോ ജപം ഇല്ലാത്ത ഏതെങ്കിലും വീടോ മറ്റോ ഉണ്ടോ ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ ജപിക്കാറില്ല, കോഴിക്കോട് നിന്നാണ് സംഭവം. നമ്മൾ ചോദിച്ചു എന്താ കാരണം? മുടങ്ങിപ്പോയ പാപ വില്ലയിച്ചിട്ട് തുടങ്ങാത്തതാണ്. മുടങ്ങിപ്പോയാൽ പാപ വില്ലയെന്ന് വിചാരിച്ചിട്ട് തുടങ്ങാത്തതാണ്. നമ്മൾ പറഞ്ഞ കുട്ടി നാളെ തൊട്ട് ഭക്ഷണം കഴിക്കണ്ട, വെള്ളം കുടിക്കണ്ട. കാരണം ചില ആൾക്കാർക്ക് വയസ്സ് കാലത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റായ്യ എന്നൊരു ദീനം വരാറുണ്ട്, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. വയസ്സാകുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത ചില സൂക്കേട് വരിക. അങ്ങനെ കുട്ടിക്ക് അന്ന് വന്നാലോ, അതുകൊണ്ട് ഇപ്പോളേ കഴിക്കണ്ട. മുടങ്ങിപ്പോയ പാപാവില്യയെ ചുറ്റു തുടങ്ങാത്തതിന് തുല്യല്ലേ ഇപ്പത്? നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ എന്ന് ശ്രദ്ധിക്കുക. സാധനാമാർഗത്തിൽ ഒരിക്കലും അഭിക്രമനാശമില്ല, പ്രത്യവായമില്ല. അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് മുന്നേ ചെയ്തതും നഷ്ടപ്പെടുന്ന ദോഷമാണ് അഭിക്രമനാശം. പ്രത്യവായം എന്ന് പറഞ്ഞാൽ പാപമാണ്. പാപമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു രോഗം വന്ന് വൈദ്യരെടുത്ത് പോയി. വൈദ്യർ മുഴുവൻ പരിശോധിച്ചിട്ട് പറഞ്ഞു, ദാ ഈ മരുന്ന് ഒരു മാസം കഴിക്കണം കേട്ടോ പറഞ്ഞു. ഒരു 15 ദിവസം കഴിച്ചപ്പോഴത്തേക്ക് രോഗലക്ഷണങ്ങൾ നമുക്ക് പോയി. നമ്മളെന്ത് ചെയ്തു? മരുന്ന് അങ്ങോട്ട് നിർത്തി. എങ്കിലതിൽ പാപമുണ്ട്, മഹാപാപമാണത്. കാരണം വൈദ്യർ കണക്കാക്കിയിട്ടുള്ളത് എന്താ, 30 ദിവസം കൊണ്ട് രോഗം ഉള്ളുന്ന നിശേഷം പോവുക എന്നാണ്. നമ്മൾ രോഗലക്ഷണം പോയപ്പോൾ തന്നെ മരുന്ന് നിർത്തി. ഇനി അതേ രോഗം വന്നാൽ അതിൻ്റെ ഇരട്ടി മരുന്ന് ചിലപ്പോൾ കഴിക്കേണ്ടി വരും, അത് പാപമാണ്. അതുപോലെ അഭിക്രമനാശമുണ്ട്. ഇപ്പോൾ ഒരാൾ വയലിലോ മറ്റോ കണ്ടമൊക്കെ ശരിക്ക് തയ്യാറാക്കി വേണ്ട വിധത്തിൽ എല്ലാം പാകപ്പെടുത്തി വിത്ത് വിതച്ചു എന്ന് വിചാരിച്ചോളൂ, പിന്നെ ഭാഗത്തേക്ക് പോയി നോക്കിയില്ല. വെള്ളം കൊടുക്കേണ്ടപ്പോൾ വെള്ളം കൊടുത്തില്ല, കള പറിക്കേണ്ടപ്പോൾ കള പറിച്ചില്ല, ഒന്നും ചെയ്തില്ല. വിഷം കൊടുക്കേണ്ടപ്പോൾ വിഷം കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല എന്ന് വെച്ചോളൂ. എന്നാൽ ആദ്യം ചെയ്തത് വൃത്തിയായി പോകുന്നുണ്ട്. ഇതുപോലെ ഒരിക്കലും സാധനാമാർഗത്തിലില്ല, ചെയ്തത് അവിടെ ബാക്കിയുണ്ടാവും. ഇവിടുന്ന് ഇപ്പോൾ നടന്നിട്ട് കോഴിക്കോടേക്ക് ഒരാൾ പുറപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നടന്നു, അപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ തോന്നി, അവിടെ നിന്നു.
അപ്പോൾ ഒരു മിഠായി കച്ചവടക്കാരൻ വന്നു, അയാളുടെ അടുത്ത് രണ്ട് മിഠായിയൊക്കെ വാങ്ങിക്കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബലൂൺ കച്ചവടക്കാരൻ വന്നു, അവരുടെ അടുത്ത് ബലൂണും കളിപ്പാട്ടമൊക്കെ നോക്കി കണ്ടു, അങ്ങനെയൊക്കെ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ ഞാൻ പുറപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് വന്ന ആളല്ലേ, ഇന്ന് ഓർമ്മ വന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും പോകണോ? വേണ്ടല്ലോ. 4 കിലോമീറ്റർ മുന്നിൽ സഞ്ചരിച്ചപ്പോഴാ ഒരു സ്ഥലത്ത് ഞാൻ വിശ്രമിച്ചത്. വിശ്രമിച്ചപ്പോഴാ ഒരു മിഠായി കച്ചവടക്കാരൻ വന്നു, അയാളുടെ മിഠായിയൊക്കെ വാങ്ങിക്കഴിച്ചു. കുറച്ച് നേരം പോയി, അപ്പോഴത്തേക്ക് ഒരു കളിപ്പാട്ട കച്ചവടക്കാരൻ വന്നു, അയാളുടെ കളിപ്പാട്ടമൊക്കെ നോക്കി. കുറേ നേരമൊക്കെ നേരം വൈകിപ്പോയി. ഇനിയിപ്പോൾ ഓർമ്മ വന്നു, ഞാൻ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ പുറപ്പെട്ടതാ, 4 കിലോമീറ്റർ നടന്നു. ഇനി ആദ്യ കുറവാളൂർ പോയിട്ട് വീണ്ടും പുറപ്പെടാ, അങ്ങനെ ഉണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. എവിടെ എത്തിയോ അവിടുന്ന് അങ്ങോട്ട് പോവാം. ഇതുപോലെ സാധനാമാർഗത്തിൽ ഒരല്പം പോലും നമ്മുടെ അനുഷ്ഠാനം നഷ്ടമായി പോവില്ല. ഇത് ഹേതുവായിട്ട് താൻ ചെറുപ്പത്തിൽ ചെയ്ത സാധനാവിശേഷങ്ങളുടെ പിന്തുടർച്ച ജീവിതത്തിൽ ചില സംസ്കാരങ്ങളുടെ അനുഭവം പൂർണ്ണമാകുമ്പോൾ നമുക്ക് ലഭിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഇതൊരു അജാമളിന് സംഭവിച്ചതല്ല, നമുക്കൊക്കെ സംഭവിക്കുന്നതായത്. എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഒരു മുഖ്യധാരയിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ പോലും ഉള്ളിലുള്ള സംസ്കാര വിശേഷത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് സന്ദർഭം ലഭിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആശയം, മിന്നൽ പിണരെ പോലെ മിന്നിമറിയുന്ന, കണ്ണുപൂട്ടി തുറക്കുന്നത് പോലെ അങ്ങോട്ട് മുൻ സൂചനകളൊന്നും ഇല്ലാതെ വന്നു ചേരുന്ന സാഹചര്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ഉയരാൻ പരിശ്രമിക്കണം. അത്തരം അറിയിക്കലുകളെ, നമ്മുടെ ബോധപൂർവം പ്രയോഗിച്ച വാക്കാണ്, അത്തരം അറിയിക്കലുകളെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പിന്തുടർച്ച ലഭിക്കില്ല. വ്യക്തമാണല്ലോ പറഞ്ഞ ഭാഷ? വ്യക്തമല്ലേ? ഇല്ലേ? എന്താ അഭിപ്രായം? വിശക്കുണ്ടോ? അല്ലാതെ ഇല്ല. പറഞ്ഞ ഭാഷ വ്യക്തമല്ലേ? ആ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കാൻ വേണ്ടി, അതിനാണ് ഇവിടെ ആചാര്യൻ ഈ ചരിത്രത്തെ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ട് എന്തുണ്ടായി? ഈ വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ വളരെ വിശദമായ സംഭാഷണമൊക്കെ ഇവിടെ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവിച്ചതൊക്കെ എന്താണ് എന്നൊരു ഒരു ചിന്തനം അജാമളം ചെയ്യുന്ന ഭാഗം വരുന്നു. ഇതെന്താപ്പോൾ ഇത് കഴിഞ്ഞത്? എന്നെ മാറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമദൂതന്മാർ വന്നു, ഇവർ തമ്മിലുള്ള ഈ സംഭാഷണമൊക്കെ ഉണ്ടായി, ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാക്യം ഭാഗവത അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതെന്താ ദിവാസ്വാപമാണോ ഇത്? അല്ല, ഉള്ളതാണോ? ഒന്നും മനസ്സിലാവണില്ലല്ലോ. പക്ഷേ ഈ ഒരൊറ്റ അനുഭവം, ആ വ്യക്തിയിൽ സമഗ്രമായ പരിവർത്തനത്തെ ഉണ്ടാക്കി. മുൻ സംസ്കാരം അവിടെ പ്രകടമായി. കേവലം വിഷയങ്ങളുടെ മേഖലകളിൽ വ്യാപരിച്ച് ആത്മവിസ്മൃതിയിലേക്ക് താൻ പോയിരുന്നതിന് കാരണങ്ങളായ ദൂഷിത സംസ്കാരങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാക്കി തീർക്കണം. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ ഭാഗവത സത്രത്തിൽ വന്നു, നാമം ജപിച്ചു, അല്ലെങ്കിൽ കുറേ കേട്ടു, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഈ ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ, സ്വാമി അതൊക്കെ പണ്ട് കഴിഞ്ഞൊരു അജാമളൻ്റെ കഥയല്ലേ, നമുക്കെന്ത് വേണം? ഇവിടെ പുരാണകാരന്മാർ പല കഥകളും പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ജീവിതത്തിൽ സദ്ഗതിയെ നൽകാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഈ കഥയിൽ നമ്മളെ തളച്ചിടാനല്ല. ഈ കഥകളൊക്കെ എന്താ പറയുക, വചോ വിഭൂതി, വാക്കുകളുടെ വിഭൂതികളാണ്. ഇന്നത്തെ പാരമാർത്ഥ്യം അല്ലാണ്ട് ഈ പരമാർത്ഥത്തിലുള്ളതൊന്നും അല്ല ഈ കഥകളൊന്നും. അതൊക്കെയും നമുക്കൊരു സന്ദേശത്തെ നൽകുന്നതാണ്. ആ സന്ദേശം എന്ത്? ഈ നിമിഷം വരെ ഞാൻ അകപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് അവിടെ കഴിഞ്ഞു. ഇനി എൻ്റെ ജീവിതം ധന്യമാക്കാൻ ഞാൻ പരിശ്രമിക്കുകയാണ്. എല്ലാവരും അജാമളം ചെയ്തതുപോലെ ഗംഗാദ്വാരത്ത് പോകണം, തപസ്സനുഷ്ഠിക്കണം, പ്രാണായാമം ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയുമല്ല. മറിച്ച് നമ്മുടേതായ തലത്തിനനുസരിച്ച് ധാർമ്മികമായ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുകയും ദാ കഴിഞ്ഞ നിമിഷം വരെ വന്നു പോയ അപചയങ്ങളെ തിരുത്തി എപ്പോഴും മനസ്സിനെ ഈശ്വരീയമാക്കി തീർക്കാൻ, ചിന്തകളെ ഈശ്വരീയമാക്കി തീർക്കാൻ, നമ്മുടേതായ ധർമ്മങ്ങളെ പാലിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ തയ്യാറാവുകയും വേണം. ഗംഗാദ്വാരത്ത് പോയതുകൊണ്ട് തപസ്സാവുകയൊന്നുമില്ല, ഹരിദ്വാറിൽ പോയാൽ തപസ്സാവും, എന്നാൽ ഹരിദ്വാറിലുള്ളവരൊക്കെ തപസ്സികളാണ്. അല്ല, ഹരിദ്വാറിലുള്ളവരൊന്നും തപസ്സികളൊന്നും അല്ല, എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അവിടെ ഉണ്ട്. അത് ശ്രദ്ധിക്കുക. മറിച്ച് നമ്മുടെ ജീവിതത്തെ തപോമയമാക്കി തീർക്കുക. തപോമയമാക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ആശ്രമധർമ്മം പാലിക്കുന്നത് തപസ്സാണ്. സ്വന്തം ആശ്രമധർമ്മം പാലിക്കുന്നത് തപസ്സാണ്. ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ധർമ്മം പാലിച്ച് ജീവിച്ചാൽ അത് തപസ്സാണ്. എന്താ വിദ്യാർത്ഥിയുടെ ധർമ്മം? പഠിക്കുക, വേറൊന്നുമല്ല. ഒരു ഗൃഹസ്ഥൻ ഗൃഹസ്ഥധർമ്മം പാലിച്ച് ജീവിച്ചാൽ തപസ്സാണ്. പഠിക്കേണ്ട വിദ്യാർത്ഥി സത്രത്തിന് പോയിരിക്കണോ, ക്ലാസ്സിൽ പോകാണ്ട് പഠിക്കാണ്ട് അത് തപസ്സല്ല. ഞാൻ പറയണല്ലോ, പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥി പഠിക്കേണ്ടുന്ന പ്രക്രിയ ചെയ്യാതെ, അവനിൽ നിക്ഷിപ്തമായ പഠനം ചെയ്യാതെ ഒരുപാടൊരു ഭാഗവത സത്രം ഉണ്ടെന്ന് അവിടെ പോയി ഇരുന്നളയാം വിചാരിച്ചാൽ അത് തപസ്സാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു ഒഴിഞ്ഞു മാറലായിരിക്കാം. ഒരു ഗൃഹസ്ഥൻ ഉത്തമ ഗൃഹസ്ഥധർമ്മത്തെ പാലിച്ചാൽ അത് തപസ്സാണ്. നേരെ മറിച്ച് ഗൃഹസ്ഥനാണ് സന്യാസിയെ പോലെയാ ജീവിക്കണമെന്ന് പറഞ്ഞാലോ അത് തപസ്സാണെന്ന് പറയാൻ പറ്റില്ല. ആ നല്ല ഗൃഹസ്ഥനാ, സന്യാസിയെ പോലെയാ ജീവിക്കണത് സ്വാമി എന്ന് പറഞ്ഞാൽ അത് ധർമ്മമാണെന്ന് നമ്മൾ പറയില്ല. ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥനെ പോലെ ജീവിക്കണം, സന്യാസിയെ പോലെ അല്ല ജീവിക്കേണ്ടത്. ഒരാശയം ഉൾക്കൊള്ളുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ആശ്രമത്തിലുള്ളവരും അതത് ആശ്രമത്തിനുതിര ഉചിതമായ ജീവിതക്രമം പാലിച്ചാൽ അത് തപസ്സാണ്. അപ്പോൾ അജാമിളൻ പോയി തപസ്സനുഷ്ഠിച്ചു എപ്പോൾ? ഗാർഹികങ്ങളായ കർത്തവ്യങ്ങളെയെല്ലാം നിർവഹിച്ച് കഴിഞ്ഞ ശേഷമാണ്. അയാൾക്ക് ഉറച്ച വൈരാഗ്യം വന്ന ശേഷമാണ്. ഇതുപോലെ ഉറച്ച വൈരാഗ്യം ആർക്കെങ്കിലും വന്നിട്ടുണ്ട് വെച്ചാൽ അവർക്ക് യദഹരേവ വിരജേ തദഹരേവ പ്രവ്രജേത്. ഏത് പകലാണോ ഉറച്ച വൈരാഗ്യം വരുന്നത് ആ പകൽ തന്നെ സന്യസിക്കാൻ അധികാരമുണ്ട്, നാളത്തേക്ക് വെക്കണ്ട. പക്ഷേ അല്ലാതെ ഓരോരുത്തരും ഗാവിയും ചുറ്റി പോയിരുന്നാൽ അത് ഗുണകമല്ല, ദോഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉപാഖ്യാനത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഏത് ധർമ്മം അവനവൻ്റെതായത് പാലിച്ച് ജീവിക്കുമ്പോഴും ഒന്ന് ഓർമ്മിക്കണം, ധർമ്മം ഭഗവാനാണ്. ഒന്നുകൂടി പറയാം, ഏതവസ്ഥയിലുള്ളവർ ഏത് ധർമ്മം പാലിച്ച് ജീവിക്കുമ്പോഴും ഒന്നോർമ്മിക്കണം, ധർമ്മം ഭഗവാനാണ്. ഭഗവത് രൂപമാണ് ധർമ്മം, ധർമ്മം ഭിന്നനല്ല ഭഗവാൻ. ഈ പ്രപഞ്ചവ്യവസ്ഥയ്ക്കുപരി ഏതോ ഒരു ദേവലോകത്തിലോ സ്വർഗലോകത്തിലോ ഇരുന്ന് ഇതിനെ നിയന്ത്രിക്കുന്നവനല്ല ഭഗവാൻ. അങ്ങനത്തെ ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല. മറിച്ച് സർവവ്യവഹാരങ്ങളുടെയും അന്തർധാരയായി നിലകൊള്ളുന്ന, സർവവ്യവസ്ഥകൾക്കും ഉള്ളിൽ നിലകൊള്ളുന്ന അധിനിയമമാണ് ഭഗവാൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യം, അതിനെ മുഴുവൻ നിലനിർത്തുന്ന സന്മ അല്ലെങ്കിൽ ഉണ്മ, ഈ ഭാവത്തിൽ നമ്മൾ ഭഗവത് തത്വത്തെ അറിയുകയും അതിനനുസൃതമായി ഭഗവത് വിചാരത്തോടുകൂടി നമ്മുടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ കർമാചരണം തന്നെ തപസ്സായി പരിവർത്തിതമാകും. അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തപസ്സ് വേറെ, നമ്മുടെ കർമ്മം വേറെ എന്നായിരിക്കും. ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ദിവസം ഒരു 10 മിനിറ്റ് ഞാൻ ഈശ്വര വിചാരത്തിന് മാറ്റിവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദിവസം ഞാൻ 1.5 മണിക്കൂർ ഈശ്വര വിചാരത്തിന് മാറ്റിവെക്കുന്നുണ്ട്, ഇടയിൽ ബാക്കി 23.5 മണിക്കൂറോ പ്രനാശയം ഉൾക്കൊണ്ടോ, മനസ്സിലായോ? ഞാൻ 1 മണിക്കൂർ സ്വാമി 1.5 മണിക്കൂർ പോരെന്നാ സ്വാമി പറയണത്, എന്നാൽ ഇന്ന് തൊട്ട് ഞാൻ 1 മണിക്കൂറാക്കി മാറ്റുകയാണ്. എന്ത്? ഞാൻ ഈശ്വര വിചാരത്തിന് വേണ്ട സമയം ഞാൻ ഒരു മണിക്കൂറാക്കി മാറ്റുക. അപ്പോൾ ബാക്കി 23 മണിക്കൂർ എന്താവും? നേരെ മറിച്ച് ഈ പ്രപഞ്ചരൂപിയാണ് ഭഗവാൻ. ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥയാകുന്ന ധർമ്മമാണ് ഭഗവാൻ. ഒരണുവെ അണുവാക്കി നിർത്തിയിട്ടുള്ളതും ബ്രഹ്മാണ്ടത്തെ ബ്രഹ്മാണ്ടമാക്കി നിർത്തിയിട്ടുള്ളതും ഒരു നിയമമാണ്. ആ നിയമത്തിനാണ് നമ്മൾ ധർമ്മം എന്ന് പേര് പറയുന്നത്. ആ ധർമ്മമാണ് ഭഗവാൻ എന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും ഭഗവത് ഉപാസനയായിരിക്കും. ഇവിധം അവനവൻ്റെ ആശ്രമധർമ്മങ്ങളെ പാലിച്ച് ഇന്ന് അടിവരയിട്ട് പറയേണ്ടത് ഇതാണ്. കാരണം ഇന്ന് പ്രസംഗങ്ങൾ കൂടുതലുണ്ട്, ഇന്ന് വലിയ വലിയ പരിപാടികൾ കൂടുതലുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിന് എന്താണ് കുഴപ്പം പറ്റിപ്പോകുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും, അവനവൻ്റെ ആശ്രമധർമ്മ പാലനം കുറയുന്നു, തപസ് കുറയുന്നു, സമൂഹത്തിൽ നിന്ന് തപസ് കുറയുന്നു. സമൂഹത്തിൽ തപസ്സിൻ്റെ കുറവാണ് ഇന്നത്തെ സകല ദോഷങ്ങളുമായി പ്രകടമാകുന്നത്. വിചാരം ചെയ്താൽ ഇത് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഗംഗാദ്വാരത്തിൽ പോയി അജാമിളൻ തപസ് ചെയ്തു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമാചരണമാകുന്ന തപസ് ചെയ്തു. അങ്ങനെയുള്ള ജീവിതത്തിൽ ഈ വിഷയങ്ങളോടുള്ള ഒട്ടിച്ചേരലുണ്ടല്ലോ, എല്ലാത്തിനോടും സ്നേഹം വേണം, ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ ഒട്ടിച്ചേരലുണ്ടല്ലോ, അത് മെല്ലെ അങ്ങോട്ട് വിചാരം കൊണ്ട് ഇല്ലാണ്ടാക്കുക. അജാമിളന് പറ്റിപ്പോയത് അതാ. അജാമളൻ ഈ ഒട്ട് അഭിഷ്വംഗം എന്ന് പറയും ശാസ്ത്രത്തിൽ. അഭിഷ്വംഗം എന്ന് വെച്ചാൽ എന്താ അതിന് ദൃഷ്ടാന്തം പറയുക? ഈ അഭിഷ്വംഗം വന്നു കഴിഞ്ഞാലേ ഭർത്താക്കന്മാർക്ക് പ്രസവ വേദന ഉണ്ടാവും. തമാശയല്ല, ചെറിയൊരു വൈറ്റമിൻ ഗുളിക കൊടുത്താൽ മതി മാറും. വെറുതെ പറയാൻ ആരും വിചാരിക്കണ്ട, മനസ്സിലായില്ല ഉദ്ദേശം എന്താണ്. അഭിഷ്വംഗം, അഭിഷ്വംഗം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനെ സ്നേഹിക്കുന്നുവോ അതും ഞാനും കൂടി അങ്ങോട്ട് ഒന്നായി ഒട്ടിച്ചേർന്ന് അതില്ലെങ്കിൽ ഞാനില്ല എന്നൊരു തോന്നൽ വന്നു പോകുന്ന ഘട്ടമാണ്, അവിവേകത്തിൻ്റെ ഘട്ടമാണ്. ആ സമയത്താണ് ഭർത്താക്കന്മാർക്ക് പ്രസവ വേദനയൊക്കെ വരുന്നത്. ഒരു വൈറ്റമിൻ ഗുളികയോ അല്ലെങ്കിൽ വെറും എന്തെങ്കിലും ഒരു വെളുത്ത പൊടി പൊടിച്ചിട്ട് ഒരു ഗുളിയാക്കിയിട്ട് അങ്ങ് കൊടുത്താൽ മതി മാറും, കാരണം മാനസികമാണ്, വേറൊന്നല്ല. ഈ അഭിഷ്വംഗമാണ് നമ്മളെ തളയ്ക്കുന്നത്. മക്കളോട് സ്നേഹം വേണം, പക്ഷെ അഭിഷ്വംഗം വേണ്ട. ഭർത്താവിനോട് ഭാര്യയോട് സ്നേഹം വേണം, അഭിഷ്വംഗം വേണ്ട. അഭിഷ്വംഗം വന്നാൽ നമ്മുടെ ധർമാചരണത്തിൽ നമ്മൾ പിന്നോക്കം പോകും. ഈ അഭിഷ്വംഗമാണ് അജാമിളന് സംഭവിച്ചു പോയിരുന്നത്. ഈ അഭിഷ്വംഗത്തിൻ്റെ കെട്ടുപാട് മുഴുവൻ അയാൾ മോചിപ്പിച്ചു, എന്നിട്ടോ മനസ്സിനെ ഈശ്വരീയമാക്കി തീർത്തു. ഈ പാഠങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളും ചെയ്യാനുള്ളത് അതുതന്നെ. ഈ ലോകബന്ധനത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കുക. സ്നേഹിക്കേണ്ട എന്ന് പറഞ്ഞില്ല ചിദാനന്ദപുര സ്വാമി ഒന്നും. ഭാര്യയെ സ്നേഹിക്കേണ്ട, ഭർത്താവിനെ സ്നേഹിക്കേണ്ട എന്ന് പ്രസംഗിച്ച് പോയിട്ടുണ്ടെന്ന് നാളെ ആരും പറഞ്ഞേക്കരുത്. സ്നേഹം വേണം, സ്നേഹമേ വേണ്ടു, സ്നേഹമാ വേണ്ടത്. മറ്റു മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനുണ്ടാവില്ല, പക്ഷെ അഭിഷ്വംഗം വേണ്ട. ഈ ഒട്ടിച്ചേരലുണ്ടല്ലോ അതിലൊരർത്ഥവുമില്ല. അല്പം വിവേകം ചെയ്യാൻ സാധിക്കുക. നമ്മളൊക്കെ ഇവിടെ എന്താ പറയേണ്ടത്, പൂർവ കർമ്മഹേതുവായി നമ്മളൊക്കെ വന്നിരിക്കുക. അങ്ങനെ വന്നിരിക്കുമ്പോൾ പല വേഷങ്ങളും നമുക്ക് അഭിനയിക്കാനുണ്ട്. ഒരാളൊരാൾക്ക് ഭാര്യയാണ്, ഒരാളൊരാൾക്ക് ഭർത്താവാണ്, ഒരാളൊരാൾക്ക് കുട്ടിയാണ്, ഒരാൾ അച്ഛനാണ് അമ്മയാണ്, ഇങ്ങനെ പല വേഷങ്ങളും അഭിനയിക്കാനുണ്ട്. ഏത് റോളാണോ അപ്പം അഭിനയിക്കാനുള്ളത് ഭംഗിയായി തന്നത് നടിച്ചേക്കുക സന്തോഷമായിട്ട്. പക്ഷേ ഇതെല്ലാം ശരീരങ്ങളുടെ ജാഗ്രസ്വപ്ന ലോകങ്ങളുടെ തലത്തിൽ വന്നു ചേർന്ന അനുഭവ വിശേഷങ്ങളാണെന്നും ഞാൻ സ്വീകരിച്ചവയാണെന്നും മനസ്സിലാക്കിക്കൊള്ളണം. ഒന്നൊരു പറയാം, നമ്മളൊക്കെ രണ്ട് ലോകങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജാഗ്രലോകവും സ്വപ്നലോകവും സുഷുപ്തി ലോകമല്ല. ഈ ജാഗ്രസ്വപ്നങ്ങളുടേതായ രണ്ട് ലോകങ്ങളിൽ നമുക്ക് ഒട്ടനവധി ബന്ധങ്ങളും സ്വന്തങ്ങളും അതും ഇതും ഒക്കെയുണ്ട്. ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ സഞ്ചയിച്ച് വെച്ചതാ, വേറെ ആരും നമുക്ക് തന്നതല്ല. ഇത് മനസ്സിലാക്കി ഞാൻ ഇതിനൊക്കെ അപ്പുറത്താണ്, എൻ്റെ ശരിയായ സ്വരൂപം ഇതിനൊക്കെ അപ്പുറത്താണ്, അത് ഈ ലോകങ്ങൾക്കുപരിയാണ്, ഈ യാഥാർത്ഥ്യം വിചാരം ചെയ്യാം. ഇത് വിചാരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബന്ധമുക്തരായിത്തീരും. കാരണം ബന്ധം എന്നുള്ളത് മുഴുവൻ നമ്മൾ തന്നെ ഈ മമത്വം ഹേതുവായി കെട്ടി ഉണ്ടാക്കിയതാ, വേറെ ആരും നമ്മളെ ബന്ധിച്ചിട്ടില്ല, ഒരു ഈശ്വരനും നമ്മളെ ബന്ധിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് നമ്മുടെ സ്വരൂപ വിചാരത്തെക്കാൾ എന്തെങ്കിലും ചില ബന്ധനങ്ങളായി ഇഷ്ടം, എപ്പോഴൊരു കെയർ ഓഫ് നമുക്കിഷ്ടമാവും. ആരെങ്കിലും മരിച്ചാലൊക്കെ കൊടുക്കുന്ന പത്രവാർത്തകളൊക്കെ കണ്ടില്ല, അതിനേക്കാൾ രസമൊക്കെ കല്യാണക്കത്തിലൊക്കെ കാണാറുണ്ട്. അച്ഛൻ്റെ അമ്മേൻ്റെയും പേര് മാത്രമൊന്നുമല്ല, ഏതെങ്കിലും അറിയപ്പെടുന്ന ആൾക്കാർ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മുഴുവൻ കെയർ ഓഫ് വെക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അതൊരു സ്വഭാവമായി നമുക്ക് തീർന്നിരിക്കുക. ഈ ബന്ധങ്ങളെ നമ്മൾ വലിച്ച് കെട്ടി വെച്ചിരിക്കുക. എന്തേ കാരണം? എൻ്റെ സ്വരൂപബോധം പ്രകാശിക്കുന്നില്ല. അപ്പം ഇതെല്ലാം ജാഗ്രത സ്വപ്ന ലോകങ്ങളിൽ ഈ വക ബന്ധങ്ങളും സ്വന്തങ്ങളും ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ എൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം ഇതല്ല എന്നുള്ളൊരനുസന്ധാനപൂർവം. എന്താ എൻ്റെ പരമാർത്ഥ സ്വരൂപം? യാതൊരു സംശയവുമില്ല, ഞാൻ ആനന്ദ സ്വരൂപമാണ്, ഞാൻ സത് സ്വരൂപമാണ്, ചിത് സ്വരൂപമാണ് എന്ന ബോധത്തോടുകൂടി ആ ബോധത്തെ കൂടുതൽ കൂടുതലായി പ്രകാശിപ്പിക്കുന്നതിനുള്ള ഈ വക വിചാരങ്ങളെയും ശ്രവണങ്ങളെയും ഒക്കെ ചെയ്ത് ജീവിതം ധന്യമാക്കി തീർക്കണം എന്നുള്ളൊരു സന്ദേശം ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അജാമിളൻ തനിക്ക് ലഭിച്ച സൂചനയെ പിൻപറ്റി വിചാരം ചെയ്തു, മുക്തനായി. നമ്മൾ നമുക്ക് സൂചനയല്ല, അതിൻ്റെ അപ്പുറത്തൊരാൾ വന്ന് പറഞ്ഞു തന്നാലും അവയെ പിൻപറ്റാൻ ചിലപ്പോൾ തയ്യാറാവില്ല. അത് നമ്മുടെ കുറ്റമല്ല. അത് ഇന്നലെ നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ സഞ്ചയം അത്രയ്ക്കധികം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും വിചാരങ്ങളുമാണ് നാളെയിലെ നമ്മെ രൂപപ്പെടുത്തുക എന്ന് മനസ്സിലാക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്നലത്തെ നമ്മളാണ്. അതുകൊണ്ട് നാളത്തെ നമ്മളെ സൃഷ്ടിക്കേണ്ടത് ഇന്നത്തെ നമ്മളാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. ഇത് മനസ്സിലാക്കി ഈ വ്യവഹാര തലത്തിൽ കഴിയുമ്പോൾ അതിൻ്റെ സന്ദർഭങ്ങളെയൊക്കെ നല്ല രീതിയിൽ ആചരിക്കുമ്പം തന്നെ തൻ്റെ സ്വരൂപം എന്തെന്നുള്ള വിചാരം ചെയ്ത് ഒരല്പമെങ്കിലും ഈ കെട്ടുപാടുകൾക്കപ്പുറത്തേക്ക് പോകാനുള്ള ക്രമം പതുക്കെ 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 അഭ്യസിക്കുക. അത് അഭ്യസിച്ചാൽ നമുക്കും കൃതാർത്ഥരായി തീരാം, നമുക്കും കൃതാർത്ഥതയിലേക്ക് ഉയരാം. ഇത് നല്ലപോലെ അനുസന്ധാനം ചെയ്യുക. ഇവിടെ സത്രത്തിൽ ഈ ഗ്രന്ഥത്തിനുള്ളിലേക്ക് അധ്യായത്തിനുള്ളിലേക്ക് ഒന്നും പ്രവേശിച്ചിട്ടില്ല. പക്ഷേ ഈ ആഖ്യാനത്തിൽ നിന്ന് നല്ലപോലെ മനനം ചെയ്തെടുക്കേണ്ട ആശയം എന്തെന്ന് സൂചിപ്പിക്കുകയാണ്, ബോധിപ്പിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ, അറിയുന്നതാണെങ്കിൽ പറയും. ഒന്നുമില്ലാച്ചാൽ സന്തോഷം, ഇനി ചോദിച്ചിട്ട് അറിയില്ലാച്ചാലും സന്തോഷം, രണ്ടായാലും പറയണ്ടല്ലോ. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. അല്ലാണ്ട് ഒരാളിങ്ങനെ പ്രസംഗിച്ചു, കുറേ പേര് ഇങ്ങനെ കേട്ടിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് പോയി, എന്താ ഉണ്ടാവുക? ഓ സലായിരുന്നു കേട്ടോ, ഒരാൾ പറയും. മഹാബോറായിരുന്നു കേട്ടോ, വേറൊരാൾ പറയും. രണ്ടുകൊണ്ടും കാര്യമൊന്നുമില്ല. കാരണം എന്താ അദ്ദേഹം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എന്തൊക്കെയോ ഒരു കൂട്ടം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉണ്ടാവുക. അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ആശയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. അറിയില്ലാച്ചാൽ സുഖം, അറിയില്ല പറയാം. ഒന്നുമില്ലാച്ച നമുക്ക് അവസാനിപ്പിക്കാം. വളരെ സന്തോഷപൂർവ്വം. ഓ ഒന്നുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ സമയം കുറച്ച് നേരത്തെ നമ്മൾ അതിനനുസരിച്ച് ക്രമീ എവിടെ ചെന്നാലും നമ്മൾ സംശയ നിവാരണത്തിന് ആ സമയം വെക്കാറ്. അത് ഈ പ്രദേശത്തുള്ളവർക്കും അറിയാം. അല്ലാണ്ട് വെറുതെ പ്രസംഗിച്ചു പോകണതിൽ യാതൊരു വിശ്വാസമില്ല. ഒരര മണിക്കൂറൊക്കെ പ്രസംഗിക്കാറുള്ളൂ, മുക്കാൽ മണിക്കൂർ. അതിൽ ഉള്ളൊന്നും അർത്ഥമില്ല. സംശയ നിവാരണം എന്തെങ്കിലും ഉണ്ടെങ്കിലാവാം. എന്താ കേൾക്കണില്ല ഒന്നങ്ങോട്ട് വന്നാൽ? അല്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ കുറിച്ച് കൊണ്ട് കൊടുത്തേക്ക. ഭഗവതീം എന്നല്ല, ഭഗവതേ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുവെച്ചാൽ അതിൻ്റെ എന്താണോ താല്പര്യം. ശരി, നമ്മുടെ ഋഷീശ്വരൻ ഇരിക്കും, ഇരിക്കും ഋഷീശ്വരന്മാർ നമ്മുടെ അന്ധകരണത്തെ ഏകാഗ്രമാക്കുന്നതിനും ഭഗവത് തത്വത്തിൽ ഉറപ്പിക്കുന്നതിനും തദ്വാര ജീവിതത്തെ കൃതാർത്ഥമാക്കുന്നതിനൊക്കെ ഒട്ടനവധി മന്ത്രങ്ങളെ ഉപദേശിച്ചു. മന്ത്രങ്ങൾ രണ്ട് പ്രകാരത്തിലാണ്, ജപാദി അനുഷ്ഠാനങ്ങൾക്കും വിചാരത്തിനും. ചില മന്ത്രങ്ങൾ ജപാദി അനുഷ്ഠാനങ്ങൾക്ക് വിനിയോഗമുള്ളതാണ്, ചില മന്ത്രങ്ങൾ വിചാരത്തിൽ മാത്രം വിനിയോഗമുള്ളതാണ്. ഇപ്പോൾ ഉപനിഷൻ മന്ത്രങ്ങൾക്കൊക്കെ വിനിയോഗം ആത്മവിചാരത്തിൻ്റെ മേഖലയിലാണ്, അല്ലാതെ ജപാദ്യ അനുഷ്ഠാനത്തിൻ്റെ മേഖലയിലല്ല. എന്നാൽ ജപാദ്യ അനുഷ്ഠാനത്തിന് മാത്രമായി വിധിക്കപ്പെട്ട മന്ത്രങ്ങളും ഉണ്ട്, ചിലവയ്ക്ക് രണ്ടും ഉണ്ട്. ഇങ്ങനെ മന്ത്രങ്ങൾ നമുക്ക് ഋഷിമാർ ഉപദേശിച്ചു തന്നു. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നത് കൊണ്ട് നമ്മെ എന്ത് രക്ഷിക്കുന്നുവോ അതാണ് മന്ത്രം. മനനം ചെയ്യപ്പെടുമ്പോൾ എന്ത് നമ്മെ ത്രാണനം ചെയ്യുന്നുവോ രക്ഷണം ചെയ്യുന്നുവോ അതിന് പറയുന്ന പേരാണ് മന്ത്രം. അങ്ങനെ അനേക മന്ത്രങ്ങളുണ്ട്, നൂറുകണക്കിന് മന്ത്രങ്ങളുണ്ട്, അതിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല. അങ്ങനെയുള്ള മന്ത്രങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആചരിക്കുന്ന ആദരിക്കുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയപ്പെട്ട ഓം നമോ ഭഗവതേ വാസുദേവായ എന്നത്. അതിൻ്റെ അർത്ഥം വിശദമായിട്ട് പറയാൻ ഇപ്പം എന്തായാലും മുതിരുന്നില്ല. കാരണം ഓംകാരത്തിൻ്റെ അർത്ഥം പറയണമെങ്കിൽ തന്നെ ദിവസങ്ങൾ വേണം. എന്തായാലും ഒന്ന് മാത്രം പറയുന്നു, സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. ഉപനിഷത്തിൽ നമ്മളോട് പറഞ്ഞു തരും, സർവവേദങ്ങളും ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നീ ആറ് അംഗങ്ങളോടുകൂടിയ ഋഗ് യജു സാമ അഥർവ ഭേദങ്ങളിൽ പിരിഞ്ഞിരിക്കുന്ന സംഹിത ബ്രാഹ്മണ ആരണ്യക ഉപനിഷത് ഭേദങ്ങളോടുകൂടിയ വേദങ്ങളെല്ലാം, സർവേ വേദാഹ യത് പദം ആമനന്തി, യാതൊരു പദത്തെ, പദം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പിന്നെ വിശദീകരിച്ച് ഒരുപാട് അർത്ഥങ്ങൾ പറയാം. പദനീയം ഭജനീയം എന്നൊക്കെ, അല്ലെങ്കിൽ അക്ഷരം എന്ന് ഒക്കെ അനേക അർത്ഥങ്ങളുണ്ട്. പദത്തെ വിശദീകരിക്കുന്നുവോ എല്ലാ തപസ്സുകളും ഏതൊന്നിനെ ലക്ഷ്യമാക്കി പറയുന്നുവോ, ബ്രഹ്മചര്യാദി സാധനകളെല്ലാം എന്തിനെ ലക്ഷ്യമാക്കുന്നുവോ അതിനെ ഞാൻ നിനക്ക് ചുരുക്കി പറഞ്ഞു തരാം ഓം എന്നാണത് എന്ന് പറയുമ്പോൾ, സർവവേദ സാരമാണ് ഓങ്കാരം, സർവ സാധനകളുടെയും ലക്ഷ്യമാണ് ഓങ്കാരം എന്ന് ചുരുക്കി പറയാം. എന്ന് മാത്രമല്ല, മനുഷ്യൻ ഉച്ചരിക്കാൻ കഴിയുന്ന സർവശബ്ദങ്ങളുടെയും ഏക പ്രതീകമാണ് ഓങ്കാരം. ഇതുപോലെ വേറൊന്നില്ല, വേറൊരു ശബ്ദവും ഇങ്ങനെ ഉണ്ടാവാൻ തരില്ല. അതെങ്ങനെയാണ് അങ്ങനെയാണ് പറയുക സ്വാമി? അതൊരു തരം ഒരു 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 പരിമിതമായ വാക്യമല്ലേ? ഇതുപോലെ വേറൊരു ശബ്ദം ഉണ്ടാവാൻ തരില്ല എന്നുള്ളത് തരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതാ കാരണം വെച്ചാൽ മനുഷ്യൻ്റെ ശബ്ദോച്ചാരണം കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള സ്ഥാനങ്ങളിലൂടെയാണ്. കണ്ഠത്തിന് താഴോട്ട് ഒരു സ്ഥാനം നമുക്ക് ശബ്ദോച്ചാരണത്തിനില്ല. അതുപോലെ ഓഷ്ടത്തിന് പുറത്തും ശബ്ദോച്ചാരണത്തിന് സ്ഥാനമില്ല. നാസികയ്ക്ക് മുകളിലും ശബ്ദോച്ചാരണത്തിന് സ്ഥാനമില്ല. അപ്പോൾ നമ്മുടെ ശബ്ദസ്ഥാനങ്ങളൊക്കെ ഇതിനുള്ളിലാണ് ഒതുക്കിയിട്ടുള്ളത്. അത് കണ്ഠമായാലും താലുവായാലും കണ്ഠതാലുവായാലും ദന്തമായാലും ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇതിന് താഴെയൊന്നില്ല, ഇതിന് പുറത്തുനിന്നില്ല, ഇതിന് മുകളിലൊന്നുമില്ല. ഓം എന്നുള്ളത് ഉണ്ടാവുന്നത് ആ അധികം ഉ അധികം മ എന്നാണ്. അകാരം എവിടുന്നാണ് ഉണ്ടാവുന്നത്? ആ കണ്ഠത്തുനിന്ന് അല്ലേ? കണ്ഠത്തുനിന്നാണ് അകാരം. ഉ എവിടുന്നാ? ഉ ചുണ്ടുകളിൽ നിന്നാണ്. മ എവിടുന്നാ? മ ചുണ്ടുകളും മൂക്കും ചേർന്നിട്ടാണ്. ആ അധികം ഉ സമം ഓ അധികം മ ഓം. സർവ ശബ്ദസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം വന്നു. ഇതുപോലെ വേറൊരു ശബ്ദമില്ല, ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇങ്ങനെ സർവശബ്ദങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഈ ഓംകാരം വിചാരം ചെയ്താൽ വേദാർത്ഥം മുഴുവൻ അടങ്ങുന്നതാ. അതെങ്ങനെയാ വിചാരം? രണ്ട് മൂന്ന് മണിക്കൂർ വേണം പറയണമെങ്കിൽ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ഓം ഇതി ബ്രഹ്മ, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ എന്നൊക്കെയുള്ള ശ്രുതി സ്മൃതി വാക്യങ്ങൾക്കനുസരിച്ച് ഓം എന്നുള്ളത് പരമാത്മാവിൻ്റെ നാമമാണ്. അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. ബ്രഹ്മസൂചകമായ ശബ്ദമാണ് ഓംകാരം. അപ്പോൾ ഓം എന്ന് പറയുമ്പോൾ അത് പരമാത്മാവ് തന്നെയെന്ന് അനുസന്ധാനം ചെയ്ത് പറയുക. ഇനി ആ ഉ മ എന്ന് മൂന്നായി വിഭജിച്ചാൽ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരാകുന്ന മൂന്ന് ദേവതകളാവട്ടെ, ജാഗ്ര സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്ന് അവസ്ഥകളാവട്ടെ, ഊർധ്വ മധ്യമ അധോ ലോകങ്ങളാകുന്ന മൂന്ന് ലോകങ്ങളാവട്ടെ, സത്വ രജ സ്തമോ ഗുണങ്ങളാകുന്ന മൂന്ന് ഗുണങ്ങളാവട്ടെ, വിശ്വ തൈജസ പ്രാജ്ഞന്മാരാകുന്ന ജീവൻ്റെ മൂന്ന് ഭാവങ്ങളാവട്ടെ, ഇച്ഛാക്രിയാജ്ഞാന ശക്തികളാകുന്ന ശക്തിഭാവങ്ങളാവട്ടെ, എന്തിനാപ്പോൾ വിസ്തരിച്ച് പോണത്? എല്ലാ ത്രിത്വവും ഈ ആ ഓ മ എന്നുള്ളതിൽ ഉൾപ്പെടും. ഈ ത്രിത്വത്തിനുപരിയുള്ള പരമാത്മതത്വത്തെ അവാച്യമായ ധ്വനി തരംഗം കൊണ്ടും ഓംകാരം ബോധിപ്പിക്കും. ഇങ്ങനെ ഓം എന്നുള്ളത് ബ്രഹ്മസൂചകമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ട്, അതിൻ്റെ ഉച്ചാരണം തന്നെ മംഗളമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രങ്ങളിലും മന്ത്രങ്ങളുടെ പ്രാണനായിട്ട് ഓം എന്നുള്ളതുണ്ടാവും. എല്ലാ മന്ത്രങ്ങളിലെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തപ്പി പിടിച്ച് ഓങ്കാരം ഇല്ലാത്ത വല്ല മന്ത്രവും കൊണ്ടുവന്നാൽ നമ്മൾ ഉത്തരവാദിയല്ല. അങ്ങനെ ഒന്ന് രണ്ട് മന്ത്രമൊക്കെ ഉണ്ടില്ല എന്നല്ല പറയണത്. പക്ഷെ പ്രായേണ എല്ലാ മന്ത്രങ്ങളിലും അതിൻ്റെ പ്രാണനായിട്ട് ഓംകാരം ഉണ്ടാവും. അങ്ങനെ ഓംകാരത്തോടുകൂടി ആരംഭിക്കുന്നു. പിന്നെയോ നമോ നമഃ എന്നാണ്. നമഃ നമിക്കുന്നു, നമസ്കാരക്രിയയാണ്. എന്താ നമസ്കാരക്രിയ? സമ്പൂർണ്ണ സമർപ്പണമാണ് നമസ്കാരക്രിയ. സമ്പൂർണമായ ആദരവിൻ്റെ സമർപ്പണവും പ്രകടനവുമാണ് നമസ്കാരക്രിയ. സർവോപരി സമ്പൂർണ്ണ സമർപ്പണമാണ് നമസ്കാരക്രിയ. നമഃ ആർക്കായിക്കൊണ്ട്? ഭഗവതേ, ഭഗവാനായിക്കൊണ്ട്. ഭഗവതേ എന്ന് പറഞ്ഞാൽ ഭഗവാനായിക്കൊണ്ട്, ഭഗവത് ശബ്ദത്തിൻ്റെ ചതുർത്ഥി രൂപം. ഭഗവതേ ഭഗവാനായിക്കൊണ്ട്. ആരാ ഭഗവാൻ? നല്ല ഭഗവാനായിക്കൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ. ആരായി ഭഗവാൻ എന്ന് പറഞ്ഞാൽ? ഭഗം യസ്യ അസ്തി സ ഭഗവാൻ. ആർക്കാണോ ഭഗമുള്ളത് അവനാണ് ഭഗവാൻ. എന്തായി ഭഗം? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത ഇതീരണ എന്നും പാഠഭേദമുണ്ട്. സമഗ്രമായ ഐശ്വര്യം, സമഗ്രമായ ധർമ്മം, സമഗ്രമായ യശസ്, സമഗ്രമായ ജ്ഞാനം, സമഗ്രമായ വൈരാഗ്യം. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രിയ, ശ്രീ സമഗ്രമായ ശ്രീ, ഈ ആറ് ഗുണങ്ങൾ ചിലരിലൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവയാറും ഒരുപോലെ ഒത്തുചേർന്ന ഒരാളിൽ കണ്ടാൽ അതാണ് ഭഗം. ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ, ആർക്കുണ്ടോ അവൾ ഭഗവതി. മറക്കരുത്, സമഗ്രമായ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ ആറ് പൂർണ്ണമായി തികഞ്ഞ് എപ്പോഴും ഉണ്ടായാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. അതുള്ളവൻ ഭഗവാൻ, ഉള്ളവൾ ഭഗവതി. ഇപ്പം ഭഗവതേ എന്ന് പറഞ്ഞാൽ ഭഗവാനായിക്കൊണ്ട്. ഇനി ഭഗവാൻ അതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടിട്ടോ അധികം വിസ്തരിക്കണില്ല. എന്നാലും ഒന്ന് പ്രധാനപ്പെട്ട ഒന്നും കൂടി സൂചിപ്പിക്കാം. ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനേതി. വ്യാസഭഗവാൻ പറഞ്ഞു തരും, ഈ സകല ജീവഭാവങ്ങളുടെയും ഉത്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും സകല ജീവരാശിയുടെ വരവിനെക്കുറിച്ചും പോക്കിനെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ ആറ് വിഷയങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അയാളെ ഭഗവാനെ വിളിച്ചോളണം. അതുകൊണ്ട് നമ്മുടെ പൂർവികന്മാരായ ആചാര്യന്മാരൊക്കെ ഗുരുനാഥന്മാരെ ഭഗവാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഗുരുവെ ശിഷ്യൻ വിളിക്കുന്ന പേരാ ഭഗവാൻ, സർവജ്ഞൻ എന്നർത്ഥം. ഇനിയും ഭഗവാൻ നിനക്കർത്ഥം പറയാം. ഭവമഹത്വ ഗതിം ദദാതി, ഭവത്തെ സംസാരത്തെ ഇല്ലാതാക്കി മോക്ഷഗതിയെ നൽകുന്നവനാരോ അവൻ ഭഗവാൻ എന്നൊക്കെ പറയാം. ഏതായാലും ഭഗവതേ, ഭഗവാനായിക്കൊണ്ട്. അപ്പം നമസ്കാരം, ആരെയാണ് നമസ്കരിക്കുന്നത്? ഓംകാര സ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. ആർക്ക്? ഭഗവതേ, ഭഗവാനായിക്കൊണ്ട്. ഏത് ഭഗവാനായിക്കൊണ്ട്? വാസുദേവായ. അതിൻ്റെ വിശദീകരണം അപ്പോൾ പറഞ്ഞാൽ തീരില്ല, അങ്ങോട്ട് കടക്കണില്ല. ഏതായാലും ഒന്ന് പറയാം. വസു ശബ്ദം ദിഗ്വാചിയാണ്, വസു ശബ്ദം ഐശ്വര്യവാചിയാണ്. വസുശബ്ദം ദിഗ്വാചിയുമാണ്, ഐശ്വര്യവാചിയുമാണ്. ഇപ്പൊ സർവ ദിക്കുകളിൽ എന്ന് പറഞ്ഞാൽ സർവത്ര, സർവത്തിലും, അല്ലെങ്കിൽ ഐശ്വര്യവാചിയായിട്ടെടുത്താൽ സർവ ഐശ്വര്യത്തിനും കാരണമായി. യാതൊരു ദേവനുണ്ടോ, ദേവൻ എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ. ദ്യോതനാത് ദേവ, ദീപനാഥ് ദേവ, ദാനാദ് ദേവ, ദിവിഭവോ ദേവ, നാലർത്ഥങ്ങളാണ് ദേവശബ്ദത്തിന് യാസ്ക മഹർഷി തൻ്റെ നിരുക്തത്തിൽ പറയുന്നത്. പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ, പ്രകാശിക്കുന്നവൻ ദേവൻ, ദാനം ചെയ്യുന്നവൻ ദേവൻ, ദ്യോവിൽ വസിക്കുന്നവൻ ദേവൻ, നാലർത്ഥങ്ങൾ. ഇതിൽ വ്യാകരണപരമായി ചിന്തിച്ചാൽ പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ എന്നുള്ളതാണ് സമ്മതം. പ്രകാശിപ്പിക്കുന്നവൻ ദേവൻ, എന്തിനെ പ്രകാശിപ്പിക്കുന്നവൻ? സർവദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവൻ, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവൻ, സർവ ഐശ്വര്യത്തെയും പ്രകാശിപ്പിക്കുന്നവൻ, സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ വാസുദേവൻ. വാസുദേവന്റെ പുത്രനും വാസുദേവൻ, വാസുദേവസ്യ പുത്ര വാസുദേവ, അതിന് വിരോധമില്ല. ആ വാസുദേവൻ ഈ വാസുദേവനാ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാസുദേവന്റെ പുത്രൻ ഇപ്പറഞ്ഞ വാസുദേവനാ. ഏത് വാസുദേവൻ? സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനാണ്, സർവത്തെയും നിലനിർത്തുന്നവനാണ്, സർവത്തെയും ഉള്ളതാക്കി തീർക്കുന്നവനാണ്. അങ്ങനെയുള്ള വാസുദേവായ ഭഗവതേ, ഭഗവാൻ വാസുദേവനായിക്കൊണ്ട് നമഃ, നമസ്കാരം എന്ന് ശ്രദ്ധയോടുകൂടി അർത്ഥബോധത്തോടുകൂടി നല്ലോണം ആവർത്തിച്ച് ജപിക്കുക. അതാണ് പറയാനുള്ളത്. ആശ്രമവിധികൾ, ആശ്രമവിധികൾ പുസ്തകങ്ങളെ ആശ്രയിച്ച് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ തുടങ്ങണം? ആശ്രമവിധികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കാം, ഓരോ ആശ്രമത്തിലും ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്നു. നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയായിരുന്നു. ഈ എന്താ ഈ ആയിരുന്നു എന്നൊക്കെ പറയണ സ്വാമി, ഇപ്പം അങ്ങനെ അല്ലേ എന്ന് സംശയം ആണോ എന്ന് ചിന്തിക്കുക, അത്രേ പറയാനുള്ളൂ. ഉപനിഷത്തിൽ ആരാണ് സഭയിൽ സംസാരിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരവസരത്തിൽ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ ബ്രൂയാദ് എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. അമ്മയുള്ളവൻ അച്ഛനുള്ളവൻ ആചാര്യനുള്ളവൻ പറയട്ടെ എന്ന ആ ശ്രുതിയുടെ അർത്ഥം, അമ്മ എല്ലാവർക്കും ഉണ്ടല്ലോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, അച്ഛൻ എല്ലാവർക്കും ഉണ്ടല്ലോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, പിന്നെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞത്? താല്പര്യം അമ്മയിൽ നിന്ന് സംസ്കാരത്തെ ഉൾക്കൊണ്ടവൻ, അച്ഛനിൽ നിന്ന് സംസ്കാരത്തെ ഉൾക്കൊണ്ടവൻ, അനന്തരം ആചാര്യനിൽ നിന്ന് സംസ്കാരത്തെ ഉൾക്കൊണ്ടവൻ പറയട്ടെ എന്ന. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു 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 പഠന രീതി സമ്പ്രദായം ഉണ്ടായിരുന്നു. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളും ആദർശങ്ങളും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയ ഒരു സമ്പ്രദായം. അപ്പം നമുക്കൊരു പുസ്തകത്തിലൂടെ വലിച്ചു മനസ്സിലാക്കി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊന്ന് പ്രസംഗിച്ചിട്ട് വലിയ പ്രയോജനമില്ല, കാരണം ഇതിലൊക്കെ ചതവുകളും മുറിവുകളും ഒക്കെ സംഭവിച്ചു. പലപ്പോഴും അമ്മമാരോട് നിങ്ങളൊന്നും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറയാനാ തോന്നാറ്, കാരണം ഇവരൊക്കെ പറഞ്ഞു കൊടുത്താൽ അപകടമായിരിക്കും പറഞ്ഞു കൊടുക്കുക എന്ന് അവരോട് അല്പസമയം സംസാരിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം ആ സ്ഥിതിയിൽ നമുക്കെന്ത് വേണം? ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കണം, സത്സംഗങ്ങളെ ആശ്രയിക്കണം, ഇതുപോലുള്ള സത്രങ്ങളെ ആശ്രയിക്കണം, വിചാര സദസ്സുകളെ ആശ്രയിക്കണം. എന്നിട്ട് അറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുക. എപ്പോഴും നമുക്ക് അറിവുള്ളവരെ തേടിപ്പോവാൻ കഴിയോ? കഴിയില്ല. അപ്പോൾ അറിവുള്ളവർ അറിയിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങളെ രചിച്ചിട്ടുണ്ട്. അത്തരം സദ്ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുക. അതുകൊണ്ട് ഒരു തെറ്റുമില്ല, സദ്ഗ്രന്ഥങ്ങളെ ആശ്രയിച്ച് അതിൽ നിന്ന് അറിഞ്ഞ് ആശ്രമധർമ്മങ്ങളെ പാലിക്കാം. പക്ഷേ ഒരു വിഷയം ഇവിടെയുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ഗ്രന്ഥങ്ങളെയും പല ആചാര്യന്മാരെയും ആശ്രയിക്കുമ്പോൾ സാരം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഒരു ഗ്രന്ഥം പറഞ്ഞ പോലെ ആയിരിക്കില്ല വേറെ ഗ്രന്ഥം പറയുക. ഒരു ഒരു ഏതെങ്കിലും ഒരു ഗ്രന്ഥം പറഞ്ഞതിന് വിരുദ്ധമായിരിക്കാം വേറെ ഗ്രന്ഥത്തെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ സംഭവിക്കും ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുമ്പോൾ. അതുപോലെ പല ആചാര്യന്മാരിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരാചാര്യൻ്റെ സ്വരമായിരിക്കില്ല വേറൊരാചാര്യന്, വിരുദ്ധത ഉണ്ടാവാം. എന്ത് ചെയ്യും? ബഹുശാസ്ത്ര ഗുരുപാസനേപി സാരാദാനം ഷഡ്പദവത് എന്നോർമ്മിച്ചാൽ മതി. അനേകം ശാസ്ത്രങ്ങളെയും അനേകം ഗുരുക്കന്മാരെയും ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സാരം ഗ്രഹിക്കണം. ഏതുപോലെ? തേനീച്ചയെപ്പോലെ. തേനീച്ച ഇവിടെ വന്നിരിക്കും, മരത്തിൻ്റെ കൊമ്പുമ്മലും പോയിരിക്കും, ഇലയിലും പോയിരിക്കും, പൂവിലും പോയിരിക്കും, പക്ഷേ ഒന്നും ഗ്രഹിക്കില്ല. പൂവിൽ നിന്ന് തേൻ മാത്രമേ ഗ്രഹിക്കൂ, അല്ലേ? വേറെ വല്ലതും ഗ്രഹിക്കുകയോ? ഒന്നും ഗ്രഹിക്കില്ല. ഇനി ചോദിക്കട്ടെ, വാഴപ്പൂവിൻ്റെ തേനും റബ്ബർ പൂവിൻ്റെ തേനും ചെമ്പരത്തി പൂവിൻ്റെ തേനും ഒരു സ്വാദാണോ? അല്ല. വാഴപ്പൂവിൻ്റെ തേനിൻ്റെ സ്വാദ് വേറെ, ചെമ്പരത്തി പൂവിൻ്റെ തേനിൻ്റെ സ്വാദ് വേറെ, റബ്ബർ പൂവിൻ്റെ തേനിൻ്റെ സ്വാദ് വേറെ. പക്ഷേ തേനീച്ചയ്ക്കുള്ളിൽ ചെന്നാൽ ഇതൊന്നാവും. ഇതുപോലെ പല ഗ്രന്ഥങ്ങളിൽ പല ആചാര്യന്മാരിൽ നിന്ന് പല ആശയങ്ങളെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ അതേപടി നമ്മൾ അങ്ങ് ജീവിക്കരുത്, ദഹനക്കേടുണ്ടാവും. മറിച്ച് മനനം ചെയ്ത് മനനത്തിലൂടെ ആ അറിവിനെ തൻ്റെ അറിവാക്കി തീർക്കണം. തൻ്റെ അറിവായി കഴിഞ്ഞാൽ തേനീച്ചയുടെ തേന് ഒരു സ്വാദ്, അവിടെ റബ്ബർ പൂവിൻ്റെയോ ചെമ്പരത്തി പൂവിൻ്റെ വ്യത്യാസമില്ല, തേനീച്ചയ്ക്കുള്ളിൽ ഒരു സ്വാദ്. വ്യക്തമാണല്ലോ. ഈ മനനത്തിലൂടെ സാധിക്കണം. വീണ്ടും സംശയം, എനിക്ക് വീണ്ടും വന്ന മനനം ചെയ്ത് സാരം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല, അപ്പോഴോ? അപ്പോൾ അറിയുന്നവരായ ആചാര്യന്മാരുടെ സഹായത്തോടു കൂടി മനനം ചെയ്യണം. അതേ ഉള്ളൂ മറുപടി. അയ്യോ, എന്തായാലും പുല വാലായ്മ എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തരുമോ? എന്നാ എന്താ ചെയ്യുക? എവിടെ ചെന്നാലും ഈ പോലെയും വാലായ്മയും തന്നെ. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണ്ടേ? നമ്മൾ എല്ലാ കാലവും പോലെയും വാലായ്മയായിട്ട് ഇരുന്നാൽ മതിയോ? ശരി, സാരല്ല, നന്നായി. പുല ബന്ധനമാണ്,
പുല ബന്ധനമാണ്.
എന്തിനാ ബന്ധനം? സ്വീകരിക്കുന്ന ബന്ധനമാണ്,
സ്വീകരിക്കുന്ന ബന്ധനമാണ്. സ്വാമി, സംസ്കൃതത്തിലല്ല ഞാൻ ചോദിച്ചത്, മലയാളത്തിലാണ് പുല. അതെ, സംസ്കൃതത്തിലുള്ള പദം പുലബന്ധനം എന്നുള്ളതിന് ഇപ്പം ആർക്കാ വിരോധമുള്ളത്? പുലബന്ധനത്തിലാണ്.
അപ്പോൾ എന്തിനാണ് ഈ ബന്ധനം എന്ന് ചോദിച്ചാൽ ഒരുപാട് തലങ്ങൾ ഇതിനൊരു മറുപടിയുണ്ട്. പക്ഷെ ഇതിന് മറുപടി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞിട്ട്, നിങ്ങൾ അതുപോലെ ആചരിച്ചിട്ട് നാളെ ഏതെങ്കിലും അമ്പലക്കാർ നിങ്ങളോട് ശുദ്ധികലശത്തിന് പൈസ ചോദിച്ചാൽ കുളത്തൂർ അദ്വൈതാശ്രമത്തിലേക്ക് വരരുത്. ഈ ഉറപ്പുണ്ടെങ്കിലേ പറയൂ, അല്ലെങ്കിൽ പറയില്ല. അതെ സ്വാമി, അങ്ങനെ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് വേറൊരാൾ പറയരുത്. സ്വാമിയോട് ചോദിച്ചാൽ സ്വാമി സ്വാമിക്ക് തോന്നണത് പറയും. ഇത് പറയാൻ കാരണം, പുല വാലായ്മ ആചരിക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല, ആചരിക്കേണ്ടത് തന്നെയാണെന്നാണ് നമ്മുടെ അഭിപ്രായം. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ആചരിക്കുന്നത് പോലെ ആചരിക്കരുതെന്ന അഭിപ്രായമുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചാൽ, എൻ്റെ ഇന്ന ബന്ധത്തിൽപ്പെട്ട ആൾ മരിച്ചു എന്ന് കേട്ടാൽ അമ്പലത്തിലും പോയില്ല, നാമം ജപിക്കില്ല, നൽകർമ്മം ചെയ്യില്ല, ഒന്നുമില്ല. അല്ലാണ്ട് അയാളെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു ബന്ധു എനിക്ക് ഉണ്ട് എന്ന് പോലും അറിയില്ല. പക്ഷെ മരിച്ചു എന്ന് റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് എനിക്ക് പുലയാന്നും പറഞ്ഞിരിക്കണത്. അല്ലെങ്കിൽ അവിടെ ഒരാൾ പ്രസവിച്ചു എന്നത് കേട്ടപ്പോഴാണ് ഞാൻ അമ്പലത്തിലൊന്നും പോകണ്ടല്ലോ, സമാധാനമായി. എന്താ സമാധാനം? എൻ്റെ ഇന്നാൾ പ്രസവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര ദിവസത്തേക്ക് ഇനി അമ്പലത്തിൽ പോകണ്ടേ. നിനക്ക് എന്താ ഭാരമായിരുന്നു അമ്പലത്തിൽ പോക്ക്? എന്താ ബാധ്യതയായിരുന്നു അമ്പലത്തിൽ പോക്ക്? ഇത് അമ്പലത്തിൽ പോക്ക് എന്നുള്ളത് ഉപലക്ഷണമായിട്ട് പറയുക, ഇതുപോലെ യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട സുഖം, അത് ശരിയല്ല. ഇവിടെ ഒരു വ്യക്തിയുടെ മരണത്തെ പിന്തുടർന്ന് ആ വ്യക്തിക്ക് പിണ്ഡദാനം ചെയ്യാൻ ബാധ്യതപ്പെട്ടവർക്കുള്ളതാകുന്നു പുല, അല്ലാണ്ട് എല്ലാവർക്കും ഉള്ളതല്ല. ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിനും ധർമ്മത്തെ നിലനിർത്തുന്നതിനും ഉപകരിക്കുന്നു. അതായത്, ഞാൻ പിണ്ഡദാനം ചെയ്യേണ്ടുന്നതായ ഒരു വ്യക്തിയുടെ മരണം, അതുപോലെ എന്നെപ്പോലെ പിണ്ഡദാനം ചെയ്യേണ്ട പലരുമുണ്ട്, അവരെല്ലാം ഒത്തുചേർന്ന് ഒരിടത്ത് താമസിക്കുന്നു, കുടുംബ ബന്ധം സുദൃഢമായി തീരുന്നു. അതൊരു തലം. മറ്റൊരു തലം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ ദഹിപ്പിക്കണം. ഉത്തമം 3 മണിക്കൂറിനുള്ളിൽ ദഹിപ്പിക്കണം, മധ്യമം 6 മണിക്കൂറിനുള്ളിൽ, അതിനപ്പുറത്തേക്ക് ശവം വെക്കരുത്. മകൻ അമേരിക്കയിൽ നിന്ന് വരാനുണ്ട്, മോൾ ആഫ്രിക്കയിൽ നിന്ന് വരാനുണ്ട്, മരുമോൻ മറ്റേന്ന് വരാനുണ്ടെന്ന് പറഞ്ഞ് ശവം വെച്ചുകൊണ്ടിരിക്കരുത്. ശവം ഉടനെ ദഹിപ്പിക്കണം, കുഴിച്ചിടരുത്, നിർബന്ധമാണ്. മഹാപാപം ചെയ്യരുത് കുഴിച്ചിട്ടിട്ട്, ദഹിപ്പിക്കണം. സ്വാമി, 6 മണിക്കൂറുണ്ട്, വയ്യ, എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്? ഇപ്പോൾ ഫ്രീസറിൽ വെച്ചോളൂ, പ്രശ്നമില്ല. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ വയ്ക്കരുത്, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം, ഈ വ്യക്തി ഏത് കാരണം കൊണ്ട് മരിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല. എന്തെല്ലാം രോഗബീജങ്ങൾ അയാൾക്കുള്ളിലുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രസരണം ചുറ്റുപാട് സംഭവിക്കരുത്. ഇയാളുടെ സമ്പൂർണ്ണ കോശമരണം സംഭവിക്കുന്നത് 6 മണിക്കൂർ കൊണ്ടാണ്. ഒരു വ്യക്തി മരിച്ചാൽ സമ്പൂർണ്ണ കോശമരണം 6 മണിക്കൂർ കൊണ്ടേ നടക്കൂ. അതുകൊണ്ടാണ് ഈ 3 മണിക്കൂർ കൊണ്ടൊക്കെ കണ്ണെടുത്ത് മാറ്റി വേറെ ആൾക്കാർക്കൊക്കെ കൊടുക്കാമെന്ന് പറയണത്. ശ്രദ്ധിക്കുക, ഈ സമ്പൂർണ്ണ കോശമരണം നടക്കുന്നതിന് മുമ്പ് ദഹിപ്പിച്ചിരിക്കണം, അത് കഴിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്, അത് രോഗപകർച്ചയ്ക്ക് കാരണമാവും. 2, അനന്തരം ആ ഗൃഹത്തിലുള്ളവർ ചുരുങ്ങിയത് 1-2 ആഴ്ച കാലം. സാധാരണ ഈ ആശൗചം മാനിക്കുന്നത് മരണദിവസം +10 +1 12 ആണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ചുരുങ്ങിയത് 2 ആഴ്ചക്കാലം എന്ന് നമ്മൾ പറയുന്നു. കാരണം 2 ആഴ്ചക്കാലമാണ് സാമാന്യമായുള്ള രോഗങ്ങളുടെയൊക്കെ ഒരു പ്രചരണ സമയം, സാധാരണ രോഗങ്ങളുടെയൊക്കെ 2 ആഴ്ചയാണ്. അത് ഒരുവിധം പകർച്ചവ്യാധികളൊക്കെ 2 ആഴ്ചയാണ്. അത്രയും കാലം ബാഹ്യ സമൂഹവുമായി ബന്ധപ്പെടുന്നില്ല, ബാഹ്യ സമൂഹം ഇയാൾ ഇവരുമായിട്ടും ബന്ധപ്പെടുന്നില്ല. ബന്ധപ്പെട്ടാൽ അണുനാശക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കുളിച്ചിട്ട് വേണം അവനവൻ്റെ വ്യവഹാരത്തിലേക്ക് പോവാൻ. അണുനാശകം ഏറ്റവും നല്ലത്, ഗോമയം ഗോമൂത്രം തുടങ്ങിയതാണ്. ഗോമലമല്ലേ? ഇന്നിപ്പോൾ ഈ കഞ്ഞിയും പിണ്ണാക്കും കാലിത്തീറ്റയും കോഴിത്തീറ്റയും ഇറച്ചിയും കൊടുത്ത് വളർത്തുന്ന പശുക്കളുടെ ചാണകം ഗോമലമാണ്, ഗോമയ അല്ല. അതല്ല, ശരിയായ സ്വാഭാവികതയിൽ വളരുന്ന പശുക്കളുടെ, പശുക്കളുടെ പാലുൽപാദക യന്ത്രങ്ങളുടെ അല്ല. ഇപ്പോൾ ചില പശുവിനൊക്കെ കണ്ടുപിടിച്ചത് എന്താ സാധനം എന്നൊന്നും മനസ്സിലാവില്ല. പശു ആവോ? പശുവിൻ്റെ യാതൊരു ഓമനത്വം ഇല്ലല്ലോ. അത് സ്വാമി പാല് പ്രത്യേക അധികം കിട്ടുന്ന ജാതിയാണ്, അജാതിയല്ല, സാധാരണ പശു. പശുവിനറിയാമല്ലോ. ആ ഈ പശുക്കളുടെ ഗോമയം, ഗോമൂത്രം ഇങ്ങനെയുള്ള അണുനാശക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കുളിച്ചിട്ട് വേണം ലോകവ്യവഹാരത്തിലേക്ക് വരാൻ. അത്രയും ദിവസം ആ ശൗചം വരെ യജ്ഞങ്ങൾ, ദേവയജ്ഞങ്ങൾ ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ട് എന്നാൽ പരിപൂർണമായി പിതൃയജ്ഞത്തിൽ നമ്മൾ കഴിഞ്ഞു കൂട്ടണം. പരിപൂർണമായി സാധാരണ ഏത് ദേവയജ്ഞത്തിൻ്റെയും മുന്നോടിയായി പിതൃയജ്ഞം പതിവുണ്ട്. പിതൃയജ്ഞം ഇല്ലാതെ ഒരു ദേവയജ്ഞം പൂർണ്ണമാവില്ല. ദേവയജ്ഞം ഇല്ലാതെ പിതൃയജ്ഞം പൂർണ്ണമാവും നമ്മുടെ ശാസ്ത്രങ്ങൾക്കനുസരിച്ച്. ഏത് ദേവയജ്ഞത്തിലും ആദ്യം പിതൃയജ്ഞമുണ്ട്. പിതൃക്രിയ ചെയ്യാതെ ഒരു യാഗവിശേഷവും ആരംഭിക്കാറില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ദിവസം ദേവയജ്ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായ ഒഴിവ് കൽപ്പിച്ചു. അതുകൊണ്ട് യജ്ഞ കേന്ദ്രങ്ങളിൽ നമ്മൾ പോകേണ്ടതില്ല. ഇന്ന് അതിൻ്റെ ഒരു അനുവർത്തനാണല്ലോ ക്ഷേത്രം തുടങ്ങിയവ. അതുകൊണ്ട് ക്ഷേത്രം തുടങ്ങിയവയിൽ അത്രയും ദിവസം പോകേണ്ടതില്ല. ആര്, ആരൊക്കെ പിണ്ടദാനം ചെയ്യാൻ ബാധ്യതയുണ്ടോ അവർ. ഇതിപ്പോൾ ഇതേപോലെ പാലിച്ചാൽ ചിലപ്പോൾ നിങ്ങളോട് ശുദ്ധീകരിച്ചതിന് പൈസ മേടിക്കും, നമ്മൾ ഉത്തരവാദിയല്ല. കാരണം ഇപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേട്ടാ ഉടനെ പൊലിയാന്നും പറഞ്ഞിരിക്കുന്ന ഒരു സമ്പ്രദായം നാട്ടിലുണ്ട്. ഇനി ഇതിനേക്കാൾ നേരം പോക്കാണ് വാലായ്മയുടെ വിഷയം. ഒരു പ്രസവം നടന്നാൽ പ്രസവിച്ച സ്ത്രീക്കും കുഞ്ഞിനും രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ആ വീട്ടിൽ അശുദ്ധിയുമുണ്ട്. ഒരു പ്രസവം നടന്ന വീട്ടിൽ അശുദ്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എത്ര ദിവസം? ചുരുങ്ങിയത് രണ്ടാഴ്ച കാലം അശുദ്ധി പാലിക്കണം. അതുകൊണ്ട് ഒരു വീട്ടിൽ പ്രസവം നടന്നാൽ ആ വീട്ടിലുള്ളവർ രണ്ടാഴ്ച കാലത്തേക്കെങ്കിലും ക്ഷേത്രങ്ങൾ, യജ്ഞസ്ഥലികൾ തുടങ്ങിയവയിൽ പോകരുത്. കുഞ്ഞിനും പ്രസവിച്ച സ്ത്രീക്കും രോഗപകർച്ചാ സാധ്യതയുള്ളത് കൊണ്ട് ബാഹ്യ സമൂഹം അവരുമായിട്ട് ഏറെ ബന്ധപ്പെടാത്തതാണ് നല്ലത്. ഇന്നിപ്പോൾ പ്രസവിച്ചു എന്ന് കേട്ടാ ഉടനെ പോയി കാണുന്നൊരു പതിവുണ്ട്. അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോരെ, അതല്ലേ ആ കുഞ്ഞിന് നല്ലത്. കാരണം ഒരാഴ്ച അമ്മയിൽ നിന്ന് ഊറി വരുന്ന സ്രവം മുലപ്പാലല്ല, അത് സ്തന്യ മുലപ്പാലല്ല. ആദ്യം ഒരാഴ്ച രോഗപ്രതിരോധ ഔഷധങ്ങളാണ്. അത് കുടിച്ച ശേഷം ഒരാഴ്ചയും കൂടി കഴിഞ്ഞാലേ കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം നാട്ടുകാരൊക്കെ പോയി കാണാൻ. അല്ലാതെ വയ്യ, അത് ഉപദ്രവിക്കുക ചെയ്യണത് ആ കുഞ്ഞിനുള്ള. അത് ശ്രദ്ധിക്കുക. ഇത് ഒരു ഗൃഹത്തിൽ കൂട്ടുകുടുംബമായി നമ്മൾ കഴിയുന്ന സമയത്ത് ആ കൂട്ടുകുടുംബത്തിൻ്റെ കേന്ദ്രമായ ഗൃഹത്തിൽ പ്രസവം നടന്ന എല്ലാവരും അത് പാലിച്ചിരുന്നു, പാലിക്കുകയും വേണം. ഇന്നിപ്പോൾ എൻ്റെ സഹോദരി അല്ലെങ്കിൽ ഇന്നാൾ അങ്ങ് അമേരിക്ക പ്രസവിച്ച എനിക്ക് ഇവിടെ എങ്ങനെയാണ് വാലായ്മ ഉണ്ടാവുക? ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണെങ്കിലും ഞാൻ താമസിക്കുന്ന വീട്ടിൽ പ്രസവം നടന്നാൽ അശുദ്ധിയുണ്ട്, ഞാൻ പാലിക്കണം. അല്ലാതെ എൻ്റെ ബന്ധു അങ്ങ് കൽക്കട്ടയിൽ പ്രസവിച്ചിട്ടുണ്ട്, ഡൽഹി പ്രസവിച്ചിട്ടുണ്ട്, ഇവിടെ എനിക്ക് വാലായ്മയാന്ന് പറഞ്ഞിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പിതൃക്രിയയിൽ അത് ആവശ്യമുണ്ട്, കാരണം പിണ്ഡദാനം ചെയ്യേണ്ടതുണ്ട്. ഇതിലങ്ങനെ ക്രിയയില്ല. പക്ഷേ ഇന്ന് ആചരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചോദ്യത്തിന് ചിദാനന്ദപുരസ്വാമി ഉത്തരം പറഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളത്. പക്ഷെ നമ്മൾ ചോദിച്ചാൽ പറയാതിരിക്കില്ല. സ്വാമി പിന്നെ എങ്ങനെ അത് വന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ സ്മൃതിയുടെ വിഷയമാണ്, ശ്രുതിയുടെ വിഷയമല്ല. ശ്രുതി മാറ്റം വരാത്തതാണ്, സനാതന സത്യങ്ങളാണ് ശ്രുതി. സ്മൃതി കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ്. നമ്മുടെ പൂർവാചാര്യന്മാർ സഭകൾ ചേർന്ന്, വിദ്വത്സഭകൾ ചേർന്നും മറ്റും സ്മൃതി പരിഷ്കരണം ചെയ്യുമായിരുന്നു. പക്ഷെ സഹസ്രാബ്ദങ്ങളായിട്ട് ഇത് നടക്കുന്നില്ല. അതുകൊണ്ട് സ്മൃതികളിൽ പറഞ്ഞ ഒരുപാട് വിധികൾ ജടിലങ്ങളാണ്, കാലഘട്ടത്തിന് യോജിക്കുന്നതല്ല. ഈ അടുത്ത കാലത്ത് സ്മൃതി പരിഷ്കരണ വിഷയത്തിൽ ഏറ്റവും പരിശ്രമിച്ച ഒരു മഹാത്മാവുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ സ്മൃതി പരിഷ്കരണത്തിൽ പരിശ്രമിച്ചൊരു മഹാനാണ്. അദ്ദേഹം ശ്രീനാരായണ ധർമ്മം എന്ന് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ട സ്മൃതി ഉപദേശിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരത് എഴുതിയെടുത്ത് ഗുരുനാഥനെ വായിച്ച് കേൾപ്പിച്ച് സമ്മതം മേടിച്ചിട്ടുണ്ട്. അതിൽ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കുന്ന വിധത്തിൽ ഈ വകയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വക പരിശ്രമങ്ങൾ സാർവത്രികമായി സർവ്വരാലും അംഗീകരിക്കപ്പെട്ടതായി ഇല്ലാത്തതുകൊണ്ട് സ്മൃതി വിഷയങ്ങളിൽ ഒരുപാട് ജടിലതയുണ്ടെന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ജീവിതക്രമത്തിൽ വരുന്ന പരിവർത്തനത്തിനനുസരിച്ച് ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വരണം, വരുത്തണം എന്നുള്ളത് സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് പാലിക്കണം, സംശയമൊന്നുമില്ല. പക്ഷെ എങ്ങനെ പാലിക്കണം എന്നുള്ള വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം വരിക. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, സ്വീകരിക്കേണ്ട അംശം സ്വീകരിക്കാം, തള്ളേണ്ട അംശം തള്ളാം, സ്വീകരിച്ച് കൊല്ലാപ്പാവരുത്. അതുകൊണ്ട് ദേശകാലങ്ങളൊക്കെ നോക്കി പെരുമാറുക. വ്യക്തമാണല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വേണ്ട വെച്ചാൽ പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നത്? പോവാച്ചാൽ തന്നെ എന്നോട് പറയാം. ഒരു സ്ഥലത്തേക്ക് നമ്മൾ വേണ്ട വെച്ചാൽ പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? പോവാച്ചാൽ തന്നെ. വ്യക്തമാണല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സന്യാസിമാർ ക്ഷേത്രോപാസകന്മാരല്ല, സന്യാസിമാർ ക്ഷേത്രോപാസകന്മാരല്ല, ഞങ്ങൾ ക്ഷേത്രോപാസകന്മാരല്ല. പക്ഷേ ഒരു സന്യാസി പ്രവേശിക്കുന്നത് പോലും ഒരു ക്ഷേത്രത്തിൽ മംഗളമാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. തന്ത്രിയാണെങ്കിൽ പോലും ഒരു സന്യാസി വരുന്ന സമയത്ത് ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കും. ഇതാണ് സ്തുതി. പക്ഷേ സന്യാസിയെ കയറ്റാത്ത ക്ഷേത്രമുണ്ട്. കഷ്ടകാലത്തിനൊരു സന്യാസിയോ മറ്റോ കയറി പോയാൽ ശുദ്ധികലശം ചെയ്യേണ്ട ക്ഷേത്രമുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്, പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ആ അപ്പോൾ അവിടെ സന്യാസിയെ കയറ്റില്ല, സന്യാസി കയറാൻ പാടില്ല, കയറിയാൽ ശുദ്ധികലശം വേണം. ഇപ്പോൾ അവിടുത്തെ തന്ത്രി നമ്മളോട് വളരെ സ്നേഹം എടുക്കമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, അറിയില്ല, അങ്ങനെയാണ് ആചാരം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു സന്യാസി വരിക, കേരളത്തിൽ തന്നെ ഉള്ള ആളാണ്. ഒരു ദിവസം നമ്മൾ നമുക്കായിട്ട് കയറിയാണ്ടാവും. നമ്മൾ വിളിച്ചു, നമ്മൾ പോകേണ്ടാത്ത ഇടത്തേക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളവിടേക്ക് വേണ്ട, നമ്മളെന്തിനാണ് പോയിട്ട് കാര്യം? അതുകൊണ്ട് നമ്മളില്ല, ഒരർത്ഥം മനസ്സിലായില്ല. അപ്പം അങ്ങനെ ചില ആചാരങ്ങൾ സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അതങ്ങ് അനുവർത്തിച്ചോളാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതിൽ വലിയ യുക്തിയും ഒന്നുമില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇത് യുക്തിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ കയറിപ്പോകണം. അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്ത് പോകണ്ട, എന്തെങ്കിലും വെച്ചേക്കുക, അത്രയേ വേണ്ട, അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ആചാരം പാലിച്ചോളുക, തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഈ മധ്യപ്രദേശം, മധ്യപ്രദേശം കുഴപ്പമായി ഇരിക്കുമ്പോൾ ഉത്തർപ്രദേശ് നേരെയാവുമോ? ഇല്ല, ഉത്തർപ്രദേശ് നേരെയാക്കണം എന്നുള്ളൊരു ആദ്യം മധ്യപ്രദേശ് ശ്രദ്ധിക്കണം. അതിൻ്റെ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.